അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമായ പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് കാലാകാലമായി ഇസ്ലാമിന്റെ മഹത്വത്തെയും മാതൃകയായ സ്വഹാബത്തിനെയുമെല്ലാം സംരക്ഷിച്ചു പോന്നിട്ടുമുണ്ട്. ആരാണ് മുആവിയ റളിയല്ലാഹു അൻഹു? അദ്ദേഹം നമുക്കെല്ലാം നന്നായി അറിയാവുന്നതുപോലെ ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രുനിരയിൽ നെടുനായകത്വം വഹിച്ചിരുന്ന അബൂ സുഫിയാനിന്റെ മകനാണ്. പിതാവിന് മുമ്പേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 7-ൽ ഉംറത്തുൽ ഖളാഇന്റെ സമയത്ത്. ഹുദൈബിയ സന്ധി നടത്തിയ ഉംറ നിർവഹിക്കാതെ പോയി അടുത്ത വർഷം ഉംറ നിർവഹിച്ചല്ലേ, ആ സമയം തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകരിച്ച വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിദായ വൻ നിഹായയിൽ അതിന്റെ 8-ാം വോള്യത്തിൽ അതിന്റെ ആദ്യ ഭാഗം തന്നെ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ച ആരംഭിക്കുന്നത് ഈ വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അവിടെ അതിന്റെ ആദ്യത്തെ അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ആര്? ഇമാം ഇബ്നു കസീർ. അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായയിൽ കൊടുക്കാൻ ഇബ്നു കസീറാണ് മുആവിയ റളിയല്ലാഹു കുറിച്ച് ഇത്രയും വലിയ ദൗന്യാസങ്ങളൊക്കെ പറഞ്ഞെന്നാണല്ലോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അയാൾ പറഞ്ഞ ഒരു കാര്യവും ഇബ്നു കസീറിൽ ഇല്ലെന്ന് മാത്രമല്ല, മുആവിയ റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ എമ്പാട്, മുആവിയ എന്നുള്ള അധ്യായത്തിൽ മാത്രമല്ല പല അധ്യായങ്ങളായിട്ട് നിറഞ്ഞു കിടക്കാൻ ബിദായ വ നിഹായ ശരിക്കും വായിച്ചിരുന്നുവെങ്കിൽ കാണാൻ സാധിക്കും. അവ അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ തുടങ്ങുന്നത് പിന്നെ അനൽ ഖിലാഫത്ത് ബഅദഹു അലൈഹി സലാം സലാസൂന സന ഒരു ഹദീസാണ് എടുത്തു കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖിലാഫത്ത് 30 വർഷമാണ്. സുമ്മ തകൂനു മുൽക, പിന്നെ അത് രാജാധികാരമായി മാറും. വഖദ് ഇൻഖളത സലാസൂൻ ബിഖിലാഫത്തിൽ ഹസൻ ബിൻ അലി, ഹസൻ ബിൻ അലിയുടെ ഖിലാഫത്തോടുകൂടി 30 വർഷം പൂർത്തിയായി. 6 മാസം ഹസൻ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ കാലഘട്ടം അവസാനിക്കുമ്പോഴാണ് കൃത്യം എന്ത് ചെയ്യുന്നത്, ഈ 30 വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുതലുള്ള 30 വർഷം അവസാനിക്കുന്നത്. ഫഅയ്യാം മുആവിയ അവ്വലുൽ മുൽക്ക് ഫഹുവ അവ്വലുൽ മുലൂക്കിൽ ഇസ്ലാമി വഖിയാരിഹിം. ഇബ്നു കസീറ പറയുന്നു മുൽക്ക് എന്നെ നിഷേധിക്കല്ല, ഭരണത്തിന്റെ സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. ഖിലാഫത്താണ് 30 കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് മുൽക്ക്, രാജാധികാരം. എന്നിട്ട് ഇബ്നു കസീർ പറയാണ് മുആവിയയുടെ കാലഘട്ടമാണ് രാജാധികാരത്തിന്റെ ആദ്യത്തെ കാലഘട്ടം. ഫയ്യാം മുആവിയ അവ്വലുൽ മുൽക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫഹുവ അവ്വലുൽ മുലൂക്കിൽ ഇസ്ലാം വഖിയാരിഹിം, അദ്ദേഹമാണ് ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ഒന്നാമത്തെ ആൾ, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടവരിൽ ഒന്നാമത്തെ ആള്, മുന്തിയ പരിഗണനയുള്ളവർ, ഉന്നതർ. രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ഖിയാറിൽ ഒന്നാമത്തെ ആൾ ആരാണ്? മുആവിയ റളിയല്ലാഹാണ്. അല്ലാതെ നേരത്തെ അയാൾ പറഞ്ഞ പോലെ മുആവിയ തമ്മാടിയാണെന്നല്ല ആര് പറഞ്ഞത്? ഇബ്നു കസീർ പറഞ്ഞത്. ഇബ്നു കസീർ മുആവിയയുടെ അധ്യായം തുടങ്ങുമ്പോഴുള്ള പാരഗ്രാഫ്, അദ്ദേഹത്തെ കുറിച്ച് തത്വം പറഞ്ഞിട്ട് താഴെ അതിന്റെ തെളിവുകളായിരിക്കുമല്ലോ. ഇനി അങ്ങോട്ട് അതിന്റെ വിശദീകരണങ്ങളാണ് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള ഒരു പാരഗ്രാഫിൽ ഉദ്ധരിക്കുന്നു, വഖാല അബ്ദുർ റസാഖ് അൻ മഅ്മർ അൻ സുഹ്രി അൻ അബ്ദുല്ലാഹി ബ്നു സഫ്വാൻ ഖാൽ ഖാല റജുലുൻ യൗമ സുഫീൻ അല്ലാഹുമ്മ ലഅൻ അഹ്ല ശാം. ഒരു റിപ്പോർട്ടാണ്. ഒരാൾ സുഫീന്റെ ദിവസം ഷാമുകാർക്ക് നാശമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അള്ളാഹു എന്നെ ശപിക്കണേന്ന് പറഞ്ഞു. ഷാമുകാർ എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹുവിനെയാണ്. മുആവിയ റളിയല്ലാഹുവിനെയും അദ്ദേഹത്തെ സഹായിച്ചവർക്കും ശാപമുണ്ടാകട്ടെ എന്ന് ഒരാളയാൾ വിവരക്കേടുകൊണ്ട് പറഞ്ഞു. ഫഖാല ലഹു അലിയുൻ, അലി റളിയല്ലാഹുവിനു അത് പറഞ്ഞ ആളോട് പറഞ്ഞു, ലാ തസുബ്ബ അഹ്ല ശാം, ഷാമുകാരൊരിക്കലും നിങ്ങൾ പഴി പറയരുത്. പഴി പറയരുതെന്ന് പറയാനുള്ള കാരണം തന്നെ എന്താ അറിയോ? ഫൈൻ നബിഹൽ അബ്ദാൽ, 3 പ്രാവശ്യം പറഞ്ഞു ഫൈൻ നബിഹൽ അബ്ദാൽ, ഫൈൻ നബിഹൽ അബ്ദാൽ, അവരിൽ ഏറ്റവും മുന്തിയവരുണ്ട്. ആരെന്നറിയ അബ്ദാൽ? മുആവിയ റളിയല്ലാഹു. മുആവിയ റളിയല്ലാഹു ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ്, അതുകൊണ്ട് അവരെ ആക്ഷേപിച്ച് സംസാരിക്കരുത്. സുഫീനില് മുആവിയ ഒരു പക്ഷത്തും അലിയുടെ വേറെ പക്ഷത്തും നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. രണ്ടാളും ഏറ്റുമുട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല, ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമാണ്. രണ്ടാളും അതില്ലാതിരിക്കാൻ, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മറ്റു ചില പ്രവണതകളാണെന്നുണ്ടായത് ഒരു ഏറ്റുമുട്ടലിന്റെ പക്കത്തേക്കും അതേപോലെ സഹാബികളുടെ മരണത്തിലേക്കും എല്ലാം എത്തിയത് എന്ന് കാണാൻ സാധിക്കും. അല്ലാതെ അവരുടെ അനീതിയല്ല, അലി റളിയല്ലാഹുവിന്റെ അനീതിയില്ല, മുആവിയ റളിയല്ലാഹുവിന്റെ അനീതി, രണ്ടു പക്ഷത്തും ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്ത് വധിക്കപ്പെട്ടവർ സഹാബികളുണ്ട്. അപ്പൊ ആ സഹാബികളെ മുന്നിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു കൊലപാതകി എന്ന് പറയാൻ പറ്റൂല. അതേപോലെ അലി റളിയല്ലാഹുവിന്റെ ഭാഗത്ത് വധിക്കപ്പെട്ട വെച്ചിട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ പറ്റില്ല കൊലപാതകി എന്ന് പറയത്തില്ല. രണ്ടാൾക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത മൂന്നാമത്തെ ഒരു കക്ഷി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഖവാരിജുകളുടെ കുതന്ത്രമാണ് അവിടെ നിന്നുണ്ടായത് ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന് മിൻഹാജു സുന്നയിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയയെ ശപിക്കുകയും മുആവിയയെ കൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഷിയാക്കൾക്കൊരു പ്രചാരണമുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ആ വചനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഫഹാദുൽ ഹദീസു ലൈസ ഫി ഷൈ മിൻ കുതുബിൽ ഇസ്ലാം, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥാനവും പിടിക്കാത്ത ഹദീസാണ് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ള ശപിച്ചിരുന്നുവെന്നോ കൊല്ലാൻ കൽപ്പിച്ചിരുന്നുവെന്നൊക്കെ പറയുന്നത്. അല്ലാത്തി അറജു ഇലൈഹ ഫി ഉൽമി നഖൽ, അതായത് നമുക്ക് അവലംബിക്കാവുന്ന ഇൽമുൻ നഖലിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വിജ്ഞാനത്തിൽ അവലംബിക്കാവുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നും സ്ഥാനം പിടിക്കാത്ത ഒരു കള്ളക്കഥയാണെന്ന് ഷിയാക്കൾ മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു എന്ന് പറയുന്ന പ്രചാരണം. വഹുവ ഇൻദാഹിൽ മാരിഫത്തു ബിൽ ഹദീസ് കദീബുൻ മൗദൂഉൻ, അഹൽ ഹദീസിന്റെ അരികിൽ, അഹൽ മാരിഫത്തു ബിൽ ഹദീസിനെ കുറിച്ച് വ്യക്തമായ പരിജ്ഞാനമുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ അരികിൽ, ആ ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കിയവരുടെ അരികിൽ ആ പറഞ്ഞ വാചകം കളവാണ്, വ്യാജനിർമ്മിതമാണ്, മുഖ്തലിഖ് കെട്ടിയുണ്ടാക്കിയതാണ്, അല്ല നബി സഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയതാണ്. വഹാദ റാഫിലു റാവി ലഹു, മനസ്സിലായില്ലേ, ആ റിപ്പോർട്ട് ചെയ്ത റാഫിൽ ഉണ്ടല്ലോ ഷിയ, അയാളെ സംബന്ധിച്ചെല്ലാം യദ്കുർ ലഹു ഇസ്നാദൻ ഹത്താ യൻദുറ ഫീ, നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്ന ഒരു സനദ് തന്നെ കൊടുത്തിട്ടില്ല. മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സംസാരിച്ചു എന്ന് പറഞ്ഞു എന്നല്ല, ആ വാചകത്തിനൊരു നമുക്ക് പരിശോധിക്കാവുന്നത് ശരിയാണോ നോക്കാവുന്ന ഒരു സനദ് പോലും കൊടുക്കാതെയാണ് റാഫിലിയായ ഷിയായ ഒരുത്തനം ചെയ്തത്, അത് റിപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും സ്ഥിതിയാണ്, ആക്ഷേപിക്കുന്ന റിപ്പോർട്ടുകളുടെ സ്ഥിതി. അതേപോലെ തന്നെ വേറൊരു വിഭാഗം മുആവിയ റളിയല്ലാഹു അൻഹു അമിതമായി പ്രശംസിക്കുന്ന, വലിയ അദ്ദേഹത്തിന് ഉള്ളതിലും വലിയ മഹത്വം നൽകുന്ന രൂപത്തിലെ ചില വാചകങ്ങളും ഉണ്ട്. സ്നേഹം അതിൽ കവിഞ്ഞിട്ടും അദ്ദേഹത്തെ കുറിച്ച് അത്തരം റിപ്പോർട്ടുകളും അഹ്ലു സുന്നത്ത് തള്ളിയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവുമായി ബന്ധമില്ലാത്തതും അതുപോലെ തെളിവിന്റെ പിൻബലമില്ലാത്തതുമായി പ്രശംസിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണ് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഖ് ഇസ്ലാം പറയാണ്, ഇവിടെ ഷിയാക്കൾ പ്രചരിപ്പിച്ച ഈ തെളിവിനെ സംബന്ധിച്ച്, അല്ല അവരുണ്ണയിച്ച ഈ രേഖയെ വാറോളയെ സംബന്ധിച്ചിടത്തോളം, ഫഖദ് ദക്കറഹു അബുൽ ഫറദ് ഇബ്നുൽ ജൗസി ഫിൽ മൗളുആത്ത്, മൗളുആത്തിലാണ് ഇബ്നുൽ ജൗസി എന്തിരിക്കുന്നത്, അതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ. ആരാണ് ഇബ്നു തൈമിയ? ഇബ്നു ഖസീറിന്റെ ഉസ്താദാണ്, മനസ്സിലായില്ലേ. അപ്പം മുആവിയാവിനെ പ്രതിരോധിക്കാൻ അവർ ചെയ്യുന്നു, അവരുടെ മഹത്വമാണ് കൊടുക്കുന്നത്. അവിടുന്ന് പഠിച്ച ഇബ്നു ഖസീർ തീർച്ചയായിട്ടും ഒരിക്കലും എന്ത് ചെയ്യില്ല. മാത്രമല്ല അധ്യായത്തിന് മുആവിയ ഫലാഇൽ മുആവിയ എന്നാണ് ആ അധ്യായത്തിന് ഇബ്നു ഖസീർ കൊടുത്ത തലക്കെട്ട്. മുആവിയ റളിയല്ലാഹുവിന്റെ ഫലാഇൽ, മുആവിയ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാൾ ഫലാഇൽ കൊടുക്കും, ഫലാഇൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നെ കാണാൻ സാധിക്കും. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ ആരാരോപണം, അദ്ദേഹം തലീഖ് ബിൻ തലീഖ് എന്ന് വിളിച്ചു. അൻതുമു തലഖ എന്ന് പറയുന്ന റിപ്പോർട്ട് സഹിയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാകണം. തലീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു, പ്രതികാരം ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ അങ്ങനെ വെറുതെ വിട്ടതാണ് ആരെ? അബൂ സുഫിയാനെ. അങ്ങനെ വെറുതെ വിട്ടതാണ് ആരെ? മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പം വെറുതെ വിട്ടയാളുടെ മകൻ, വെറുതെ വിട്ടയാൾ. ഇവിടെ നേരത്തെ സംസാരിച്ച മൗലവി പറഞ്ഞത് മുആവിയെക്കുറിച്ച് സഹാബി എന്നുള്ള ഗണത്തിലല്ല ചരിത്രകാരന്മാരെണ്ണിയത്, മനസ്സിലായില്ലേ. സഹാബികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അൻസാറുകൾ അല്ലെങ്കിൽ മുഹാജിറുകൾ, പിന്നെ മൂന്നാമതൊരു വിഭാഗമുണ്ട് തുലഖാദ് എന്നാണ് പറയാ, അതിലാണ് മുആവിയ വിടാന്ന് പറഞ്ഞത്. അത് ഈ വാചകം വെച്ചിട്ടാണ്, അത് മിൻഹാജുസുന്നയിൽ. അപ്പൊ തന്നെ മനസ്സിലായി മിൻഹാജുസുന്ന ഷിയാക്കൾക്ക് മറുപടി എടുക്കാണ്. ആ മറുപടി ഈ പ്രസംഗിച്ച ആൾക്കും ബാധകമാണെങ്കിൽ അയാൾ ആരായിരിക്കും അവലംബിച്ച്? ഷിയാക്കൾക്കാണ് മിൻഹാജുസുന്ന മറുപടി പറയുന്നത്, മനസ്സിലായി. അപ്പൊ ഷിയാക്കൾ പറഞ്ഞ വാദാണ് ഇയാൾ പറഞ്ഞത് വേറെ തെളിവ് വേണ്ടാണ്. തുലഖാദിലാണ് പെടുക, സഹാബി അല്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഇബ്നു ഖസീർ അല്ല, അങ്ങനെ പറഞ്ഞത് ആരാണ്? അങ്ങനെ പറഞ്ഞ ഷിയാക്കളാണ്. ഇനി തലീഖ് ബിൻ തലീഖ് എന്ന് റസൂലുള്ള വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, സ്വഹീഹാണെങ്കിൽ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആക്ഷേപമല്ല, അത് പ്രശംസയല്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെതിരെ, സ്വഹാബത്തിനെതിരെ ഒരു കാലത്ത് വളരെ മോശമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടും അവരെ വെറുതെ വിടാനുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നല്ലേ, അതിന്റെ അർത്ഥം അല്ലെ. ആ ഒരു നിലവാരത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരിക്കലും ഒരു ആക്ഷേപമായിട്ട് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വഹാബി അല്ലാതാകുന്നുമില്ല. ഇവിടുത്തെ ആൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഇവിടെ പ്രസംഗിച്ചാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്വഹാബി എന്നുള്ള ഗണത്തിലല്ല, തൊലീഖ് എന്നുള്ള ഗണത്തിലാണ് വിടുക എന്ന് പറഞ്ഞു. അത് മിൻഹാജ് സുനനിൽ എന്തുണ്ട്? ഷിയാക്കളാണ് അതിനെ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. ആ വാചകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും ആക്ഷേപകരമല്ല എന്ന് പറഞ്ഞു. ഇനി ഇബ്നു കസീർ വിദായയിൽ തന്നെ കൊടുക്കുന്ന ആ ഫവായിൽ പറയുന്നത് കൊടുക്കുന്ന മറ്റൊന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, മർഅയ്തു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അസ്വദ മിൻ മുആവിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ശേഷം മുആവിയേക്കാൾ നേതൃപാടവമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇതാരാ കൊടുത്തത്? ഇബ്നു കസീർ. മറ്റേ ആൾ പറഞ്ഞത് തമ്മാടി എന്ന് പറഞ്ഞ് ഞാൻ ഇബ്നു കസീറിന് ബുക്ക് വായിച്ചിട്ടാണ്, മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നേതൃഗുണമുള്ള ഒരാളെ അള്ളാഹുവിന്റെ റസൂലിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഖൈലലഹു ചോദ്യം ഉണ്ടായി, അല്ല അബൂബക്കർ ഉമർ, അപ്പൊ ഉമറും അബൂബക്കറും ഒന്നുമല്ലേ? അബൂബക്കർ ഉള്ളതിനേക്കാൾ ഉമറുള്ളതിനേക്കാളൊക്കെ നേതൃപാഠവുമുള്ള ആളെന്നാണോ നമ്മൾ പറയുന്നത്? ഫഖാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതല്ല, കാന അബൂബക്കർ ഉമറു ഖൈറമിൻ, അബൂബക്കർ ഉള്ളതാനും ഉമറുള്ളതാനും മുആവിയ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ടവരാണ്. വമാ റഅയ്തു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വദ മിൻ മുആവിയ, അബൂബക്കർ സിദ്ദീഖ് പിന്നെ ഉമറുള്ള എന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ നേതൃപാഠം തെളിയിച്ചവരാണ്. അതിനുശേഷം ആരാണ്? അപ്പൊ അദ്ദേഹം നാല് ഖലീഫമാരെ കഴിച്ചിട്ടാണ് പിന്നെ ആരെ പേര് പറയുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ നയിച്ചോ അതുപോലെ നയിക്കാൻ ഖിലാഫത്ത് മാത്രമല്ല മുൽക്കിലും ആളുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം, മനസ്സിലല്ലേ? മാത്രമല്ല ഖിലാഫത്തിന്റെ ഭരണത്തെക്കാൾ കൂടുതൽ കാലഘട്ടം ഭരണം നടത്തിയിട്ടുണ്ടായത് മുആവിയ റളിയല്ലാഹു അൻഹു. ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണപരമായ ഭൗതികമായ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്ക് തരണം ചെയ്യാൻ കഴിയാതെ പോയ പല പ്രതിസന്ധികളും ഭരണ മികവ് കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു തരണം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിങ്ങൾക്കിടയിലുള്ള കക്ഷിത്വം മുആവിയ റളിയല്ലാഹു അൻഹു കാലത്താണ് അടങ്ങിയത്. അത് ഏറ്റവും രൂക്ഷമായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്തും അലി റളിയല്ലാഹു അൻഹു കാലത്തും, അവരുടെ മോശം കൊണ്ടല്ല, അത് ആ കാലത്തിന്റെ ഉത്ഭവമാണ്. അതിന്റെ വേരും മറ്റും കണ്ടെത്തി അണക്കേണ്ട സമയമാകുമ്പോഴേക്കും അവരുടെ ഖിലാഫത്ത് കാലം കഴിഞ്ഞുപോയതാണ്. പക്ഷെ അതിനെ അണച്ച് 20 വർഷം തുടർച്ചയായ 20 വർഷക്കാലം മുസ്ലിം രാഷ്ട്രത്തിന് നേതൃത്വം കൊടുത്താരാ? അപ്പം ഭരണപരമായ സമീപനം നോക്കുമ്പോൾ ആ വാചകം കറക്റ്റാണ്. അസ്വദ് ഏറ്റവും നല്ല ഭരണാധികാരി നേതാവ് എന്ന നിലവാരത്തിലേക്ക് അരത്തിയിട്ടുണ്ട്. സയ്യിദ് നല്ല ഉപയോഗിച്ചത് എന്റെ സൂപ്പർലെറ്റേഡ് ഡിഗ്രിയാണ്. അസ്വദ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല നേതാവാണ് ആര്? മാവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് കാണാൻ സാധിക്കും. ഇത് കൊടുത്താരാം ഇബ്നു കസീർ. കസീർ വീണ്ടും പറയാം, ഖാല അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുആവിയയെ കുറിച്ച് വിശേഷിപ്പിച്ചത് അസ്സയ്യിദുൽ ഹലീം, പക്വതയുള്ള നേതാവ് എന്ന. അസ്സയ്യിദുൽ ഹലീം, ഇത് ഇബ്നു കസീറാണ് കൊടുക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു മഹത്വമാണ് പറയുന്നത്, പക്വതയുള്ള നേതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഫീനിലും പിന്നെ ജമലിലുമൊക്കെ ആ ഒരു പോരാട്ടം ഉണ്ടായി, അതിൽ നമുക്ക് അനിഷ്ടകരമായ ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കാണ് വേണ്ടത്. ഒരു തിന്മ എന്നുള്ള നിലക്കോ അരാജകത്വം ഉണ്ടാക്കണം എന്ന നിലക്കോ അധികാരം പിടിച്ചുപറ്റണം എന്ന നിലക്കോ സുഫീൻ ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ ജമലും ഉണ്ടായിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു അല്ല ഖലീഫയാകേണ്ടത്, മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത് എന്ന് മുആവിയ വാദിച്ചത് പോകട്ടെ, അദ്ദേഹത്തിന്റെ പക്ഷത്തോ മറ്റേതെങ്കിലും പക്ഷത്തോ അന്ന് ആരും വാദിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിലല്ലേ അതിന്റെ പേര് തർക്കം ഉണ്ടാവുള്ളൂ. അവിടെ ഒറ്റ പ്രശ്നമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ 2 ലക്കം ഇസ്ലാഹിൽ ആ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഹക്ബത്ത് മിന താരിഖിന്റെ വിവർത്തനത്തിൽ. അപ്പം അതിൽ സൂചിപ്പിക്കാൻ ഇത്ര ചുരുക്കം ഇതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദ്ലൂമായി വധിക്കപ്പെട്ടു. മദ്ലൂമായി വധിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബന്ധുക്കൾക്ക് ഒരു അവകാശമുണ്ട് എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. മദ്ലൂമായി വധിക്കപ്പെട്ട ബനു ഉമയ്യത്തിലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അദ്ദേഹം വളരെ നികൃഷ്ടമായ രീതിയിൽ, അപ്പം വളരെ മോശമായി അദ്ദേഹത്തെ നിഷ്ഠൂരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊലപ്പെടുത്തി കളയുന്നു. അതിൽ പിൽക്കാലത്ത് ഷിയായിഷത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്, ഖവാരിജുകൾ എല്ലാവരും ഉണ്ട്. ഒരിക്കലും അഹ്ലു സുന്നത്തിന്റെ ആളുകളോ സ്വഹാബികളോ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ തിരിയുകയോ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളൊക്കെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുള്ളക്കാരാണ് ശത്രുക്കളാണ്. അലി റളിയല്ലാഹുവിന്റെ പേരിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാർ പടച്ചുവിട്ട ആളുകൾ എന്നാണ് അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ആ ഒരു നിലവാരത്തിലല്ലാതെ അപ്പം അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവുമായി ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ഉന്നത സ്വഹാബികൾ എന്ന ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളാണ് മുആവിയ. മുആവിയ റളിയല്ലാഹു ഉടനെ തന്നെ എന്ത് ചെയ്തു? ഘാതകരെ, അലി റളിയല്ലാഹു പറഞ്ഞത് നിങ്ങളെ ഖലീഫ ഉണ്ടാകല്ല, എനിക്ക് ഉസ്മാൻ റളിയല്ലാഹു ഘാതകരെ വിട്ടുതരണം. പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ അന്നേരം വിട്ടുകൊടുക്കാൻ അത് ആരാണെന്ന് അറിയാൻ പറ്റും, അന്വേഷിച്ച കണ്ടെത്താനും പറ്റും. പക്ഷെ വിട്ടുകൊടുത്താൽ അവർക്കെതിരെ ഒരു പ്രതികാര നടപടിയെടുക്കുക കൊന്നുകളയുകയും ചെയ്താൽ അവർ വലിയ ആൾബലമുള്ളവരാണ്. അവർ ഫിത്തന അടക്കാനാണ് ആദ്യ ആവശ്യം. ആ ഫിത്തന വർദ്ധിപ്പിക്കാനായിരിക്കും പെട്ടെന്നുള്ള പ്രതികാര നടപടി കാരണമായി തീരുക എന്നാണ് ആര് മനസ്സിലാക്കിയത്? അലി ബിൻ അബി താലിബ് ആണ് മനസ്സിലാക്കിയത്. ഉന്നതരായ പലരുമായി കൂടി ആലോചിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. എന്നാൽ ചില സഹാബികൾ തന്നെ അല്ല, പ്രതികാര നടപടിയാണ് ആദ്യം നടക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അതിലും ഉന്നതരായ ആളുകളുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പ്രതികാര നടപടി നീട്ടിവെക്കുക എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൽ മാത്രമുണ്ടായ സംഗതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതേ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാതൃകയെ ഉൾക്കൊണ്ടാകണം അലി റളിയല്ലാഹു അങ്ങനെ ചെയ്തത് എന്ന് മിൻഹാജു സുനയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്. എന്താണ്, ആർക്കെതിരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികാര നടപടി നീട്ടിവെച്ചത്? അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണെങ്കിലും മുശ്രിക്കാണ്. വീട്ടിന്റെ അകത്ത് വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്ന മുശ്രിക്കാണ് ആര്? അബ്ദുല്ലാഹി ബിൻ ഉബൈ. പുറത്ത് ഇസ്ലാമിന്റെ വേഷമാണ്. അബ്ദുല്ലാഹി ബിൻ ഉബൈ മുനാഫിഖാണ് എന്നുള്ളത് ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് തെളിഞ്ഞു. അങ്ങനെയാണ് അബ്ദുള്ള ഇസ്ലാമിക വൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ അയാളെ കൊന്നുകളയണം, അയാളെ എനിക്ക് വിട്ടുതരൂ, അയാളെ കഴുത്ത് ഞാൻ വെട്ടട്ടെ എന്നാര് പറഞ്ഞു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം അടങ്ങാനാണ് ആവശ്യപ്പെട്ടത്. അബ്ദുള്ള മരണമടയുന്നത് വരെ ഈ അയാൾക്കെതിരെയുള്ള ശിക്ഷ നടപടി നടപ്പാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? അബ്ദുള്ള ഒരു വലിയ ഗോത്രത്തിന്റെ ഹദറജിന്റെ തലവനാണ്, രാജാവാണ്, അയാളുടെ കൂടെ വലിയൊരു സംഘമുണ്ട്. ഉടനെ ഒരു പ്രതികാര നടപടി എടുത്താൽ ഒരു പക്ഷേ ആ സംഘം നാട്ടിൽ വലിയ അരാജകത്വം വിതയ്ക്കാനിടയുണ്ട്. അതുകൊണ്ട് ആദ്യം അരാജകത്വത്തിനുള്ള സാധ്യതകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്ത്? കുറച്ചു കാലത്തേക്ക് വെറുതെ വിട്ടു. ഇനിയിപ്പോ നമ്മൾ വെറുതെ വിട്ടാൽ അള്ള വെറുതെ വിടൂലല്ലോ, തൗബ ചെയ്യാതെ മരിച്ചു പോവാണെങ്കിൽ. അപ്പൊ ആ ഒരു നിലവാരത്തിലാണ് അവർ മനസ്സിലാക്കിയത്. അത് എന്നാലോ അത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ തിരിഞ്ഞ കലാപകാരികൾ ഇപ്പോൾ നടങ്ങി നിൽക്കാൻ അവരൊരു ലക്ഷ്യം പൂർത്തിയായല്ലോ. ഇനി അവരെ വീണ്ടും കത്തിച്ചു കൊണ്ടുവരല്ല വേണ്ടത്. ഈ ഇപ്പോൾ ഉണ്ടായ പ്രയാസങ്ങൾ എടുക്കണമെങ്കിൽ ആദ്യം ഒരു ഖിലാഫത്ത് വേണം. ഇതിന്റെ സമൂഹത്തെ അടക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അവർക്കെതിരെ തിരിയണം എന്നുള്ളതാണ്. ഇതാണ് അലി റളിയല്ലാഹുവിന്റെയും വലിയൊരു വിഭാഗം സഹാബത്തിന്റെയും തീരുമാനം. എന്നാൽ അതല്ല പ്രതികാര നടപടി. ത്വൽഹ റളിയല്ലാഹു സുബൈർ റളിയല്ലാഹു അവർക്ക് മുആവിയയുടെ അഭിപ്രായക്കാരായിരുന്നു. എന്ത്, ആദ്യം പ്രതികാര നടപടിയാണ് വേണ്ടത്. അവർക്ക് അലി റളിയല്ലാഹുവിന്റെ വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, നേരെ മറിച്ച് വളരെ പിന്നെ ആ ന്യായമാണ്. വധിക്കപ്പെട്ട ആൾക്കൊരു അവകാശമുണ്ടല്ലോ. ഖുർആനിൽ സൂറത്ത് നിസാൽ അത് വന്നിട്ടുണ്ട്. മളുലുമായി കൊല്ലപ്പെടുന്ന ഒരാളുടെ വലിയിൽ എന്തുണ്ട്? അവകാശമുണ്ട്, ഹക്കുണ്ട് എന്നുള്ളത് ഖുർആനിൽ വന്ന കാര്യമാണ്. ആ ഒരടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ആര് മുന്നോട്ട് വരുന്നത്? സാവിയ റളിയല്ലാഹു മുന്നോട്ട് വരുന്നത്. ഒരിക്കലും അലി അള്ളാഹിന് പോരാടണമെന്നോ മറ്റൊന്നും അദ്ദേഹം ലക്ഷ്യമുണ്ടായിരുന്നില്ല. അപ്പൊ തർക്ക വിഷയം ഖിലാഫത്തല്ല. ഉസ്മാൻ ബിൻ അഫാൻ അള്ളാഹിനെ വധിച്ച ആളുകളെ കൈകാര്യം ചെയ്യണോ വേണ്ടേ? ഇനി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു ഭരണാധികാരത്തിൽ എത്തിയല്ലോ. അലി അള്ളാഹിന് ശേഷം അഷ്റ റളിയല്ലാഹു ശേഷം എത്തിയല്ലോ. അപ്പൊ മുആവിയ റളിയല്ലാഹു ആദ്യം ചെയ്യേണ്ടത് എന്താ? അദ്ദേഹം നേരത്തെയുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെങ്കിൽ ആദ്യം അലി റളിയല്ലാഹു ഏതായാലും കുറ്റവാളികളെ പിടിച്ചില്ല, ശിക്ഷിച്ചില്ല. അദ്ദേഹം കുറ്റവാളിയെ പിടിക്കണ്ടേ? എല്ലാവരും പ്രതീക്ഷിച്ചു മുആവിയ റളിയല്ലാഹു ഇപ്പൊ കുറ്റവാളി പിടിക്കും. മുആവിയ റളിയല്ലാഹു അലി റളിയല്ലാഹു സ്വീകരിച്ച അതേ സമീപനം സ്വീകരിച്ചു, നയതന്ത്രം. അവരെ പിന്നെ അറിയിക്ക, അപ്പൊ രാഷ്ട്രത്തിന്റെ സുരക്ഷയാണ്. അദ്ദേഹത്തിന് ഭരണം ഏറ്റെടുത്തപ്പോഴാണ് മനസ്സിലായത്. ഇത് കുറച്ച് നേരത്തെ അലി റളിയല്ലാഹു മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ശരിയോട് ഏറ്റവും അടുത്തവർ വിജയിക്കുന്നതാണ്. രണ്ടാളും ശരിയെന്നാണ് പറഞ്ഞത്. മുആവിയയും ശരിയാണ്, അലി റളിയല്ലാഹു ശരിയാണ്. 100% ശരിയാണ് അലി റളിയല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്. കാരണം ഇത് പ്രവചനമുണ്ട്. എന്റെ ഉമ്മത്തിൽ രണ്ട് കക്ഷികൾ തമ്മിൽ കലഹമുണ്ടാകും. എന്റെ ഈ പേരക്കുട്ടി അവർക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കും. ഹസർ അള്ളഹാനെ കുറിച്ച് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, മസലഹത്തുണ്ടാക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം അക്രബു ഇലസഹിയാണ് വിജയിക്കുക എന്ന് പറഞ്ഞു. വിജയിച്ചതാരാ? അലി റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹുവിന്റെ പേരിലും അലി റളിയല്ലാഹുവിന്റെ പേരിലും ഉണ്ടായ കക്ഷി, അവരുടെ കക്ഷി നമുക്ക് പറഞ്ഞുകൂടാ. ആ കക്ഷികൊണ്ട് വിജയിച്ചത്. അപ്പൊ റസൂലുള്ള പറഞ്ഞതായ ശരിയോടെ ഏറ്റവും അടുത്തവർക്ക് വിജയമുണ്ടാകും. ശരിയോടെ ഏറ്റവും അടുത്ത ആളാരാണ്? അലി റളിയല്ലാഹു അൻഹു. 100% ശരിയാണ് അലി അവിടെ പറഞ്ഞിട്ടില്ല. മറ്റൊരു ശരിയാണ്, ഇത് ഏറ്റവും ശരിയാണ്. ഇത് രണ്ടും ഇതൊരു ഇജ്തിഹാദിയായ വിഷയമാണല്ലോ. അവിടെ പ്രതികാരമാണോ ആദ്യം ഖിലാഫത്താണോ എന്നുള്ളത് തികച്ചും ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതില് മുആവിയയുടെ ഇജ്തിഹാദ് തെറ്റി, തെറ്റിയാലും ഒരു കൂലിയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ശരിയായെന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് ശരിയാണ് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലായി. മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടും അദ്ദേഹം ചെയ്തില്ല. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിച്ചവരൊക്കെ അള്ളാഹ് നേരിട്ട് ശിക്ഷിച്ചായിട്ടാണ് ചരിത്രം. അവരെ അപമാനകരമായ രോഗം ബാധിച്ചും വളരെ മോശമായ സാഹചര്യത്തിൽ ഒന്നിനും കൊള്ളരുതാതെയും വിറക് കൊള്ളി പോലെയൊക്കെ അവർ ഉണങ്ങിപ്പോയി മാംസമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അവരിങ്ങനെ അങ്ങാടി പരസ്യം നടക്കുന്ന ഞങ്ങൾ കണ്ടു എന്നൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അവിയാർ വന്നിട്ടില്ല, അദ്ദേഹത്തിന് പിന്നീട് അത് മനസ്സിലായി. അപ്പൊ പിന്നെ അത് മനസ്സിലായല്ലോ. അപ്പൊ അതിനു മുമ്പിൽ സ്വാഭാവികമായ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഹറാമിലേക്ക് പോയതോ ഇസ്ലാമെന്ന് പുറത്തു പോയതോ സഹാബികളെ തള്ളിയൊന്നുമല്ല. ഈ വിഷയം മനസ്സിലാക്കാതെ ഖിലാഫത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആളും പ്രശ്നിച്ചത്. അത് ശരിയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പിന്നെ പറയാം, ഇബ്നു കസീർ തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായിൽ ഖാല അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുല്ലാ, ഇതൊക്കെ ഇബ്നു കസീർ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതിന് പറയുന്നതിന് കാരണം മനസ്സിലായല്ലോ. ഒരുപാട് പോരിശകൾ പറയാനുണ്ട്, കാരണം ഇബ്നു കസീറിനടുത്താണ് മുആവിയ മർഹൻ ഞാൻ പഠിച്ചതെന്നുള്ള പെരുന്നൊണ അയാൾ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ഇബ്നു കസീർ അബ്ദുല്ലാഹി ബിൻ മുബാറക്കിന്റെ വാചകം എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്റെ ഈ വിദായ വൈനഹായിൽ എട്ടാം വള്ളിയം 139-ാമത്തെ പേജിൽ കാണാം. മുആവിയത്തു ഇന്ദന മിഹ്ന, നമ്മുടെ അരികിൽ മുആവിയ എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണ്, പരീക്ഷണമാണ്. എന്നാൽ മുആവിയയുടെ നിലപാടനുസരിച്ചാണ് നമ്മൾ ഈമാ നോക്കുക എന്നതിന്റെ അർത്ഥം. വിജയിച്ചാൽ മുആവിയയുടെ നല്ല നിലപാട് സ്വീകരിച്ചത് ജയിച്ചു, മുആവിയയെ കുറിച്ചുള്ള പ്രചാരണങ്ങളിൽ വീണാലോ അയാൾ പരാജയപ്പെട്ടു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഹ്നത്താണ്. ഫമൻ റഅയ്നാഹു അൻയൻറു ഇലൈഹി ശസറൻ ഇത്തഹന്നാഹു അലൽ ഖൗം, അദ്ദേഹത്തെ ആരെങ്കിലും തുറിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ അവൻ സ്വഹാബികൾക്കെതിരെ ദുരാരോപണം നടത്തി. അയാളെ പോലത്തെ എല്ലാ മൗലൈമാർക്കും മൗദൂദിക്കും സെയ്ദ് കുത്തുബ് അടക്കമുള്ള അത് അയാളിന് പോയി കേട്ടുപഠിക്കുന്ന ഒരു കൊക്കുള്ള മറുപടിയാണ്. ഇത് ഇബ്നു കസീറാ പറഞ്ഞത്, ബിദായ വനിഹായല പറഞ്ഞത്, മുആവിയയെ കുറിച്ചുള്ള അധ്യായത്തിലാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആരെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു തുറിച്ചു നോക്കിയാൽ, നേരത്തെ ആൾ തുറിച്ചാണ് നോക്കി, അതിന്റെ അപ്പുറത്തല്ലേ. അപ്പൊ തുറിച്ചു നോക്കിയാൽ ഇത്തഹന്നാഹു അലൽ ഖൗം, അൽ ഖൗം ആരാണ്? യഅനി സ്വഹാബ, അയാൾ സ്വഹാബത്തിനെതിരെയാണ് ദുരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റു ചില വിശേഷങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് നമ്മൾ നന്നായി ചിന്തിക്കേണ്ട ചില കാര്യം. ഒന്ന്, സുഫീനിൽ ആരുടെ ഭാഗത്താണ് ഹക്ക്? അതൊരു ചർച്ചയാണല്ലോ. സുഫീനിലെ അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗം, മുആവിയ ഒരു ഭാഗം എന്നല്ലോ. ഇബ്ന അൽഅസ്ഖലാനി പറയാം, ذهب جمهور اهل السنه الى تصويب من قاتل مع علي وقد ثبت ان من قاتل عليا كان بغاة وما هذا التصويب فهم متفقون على انه لا يذم واحد من هؤلاء بل يقولون اجتهدوا واخطأوا. സുഫീനിതത്തിൽ ഏതു പക്ഷമാണ് ശരിയെന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അലി റളിയല്ലാഹുവിന്റെ കൂടെ പോരാടിയവരാണ് ശരിയിലേക്ക് എത്തിയത്. അലി റളിയല്ലാഹുവിനോട് പോരാടിയ ആളുകളൊക്കെ അതിരുവിട്ടവരാണ്. വൈകാരികമായ ഒരു പ്രശ്നം ഉണ്ടായാലും മുസ്ലിങ്ങൾ തന്നെ എളുപ്പം ചെയ്യും, അതിരുവിട്ടു. ഒരിക്കൽ അബൂബക്കർ സദീഖിനെ കുറിച്ചൊരു പരാതി, റസൂലുള്ളാഹി അടുത്ത് എന്നെ വഴക്കു പറഞ്ഞു. ആരെ കുറിച്ച്? അബൂബക്കർ സദീഖിനെ കുറിച്ച്. അത് പാടില്ലല്ലോ, വഴക്ക് പറയാൻ പാട, അന്യായമായിട്ട് വഴക്ക് പറയാൻ പാടുണ്ടോ? റസൂലുള്ളാഹി മാത്രമല്ല, ഈ പരാതി ആദ്യം ഉന്നയിക്കുന്നത് അബൂബക്കർ സദീഖ് തന്നെ. ഞാൻ വഴക്ക് പറഞ്ഞു പോയും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ആരെയാണോ വഴക്ക് പറഞ്ഞത് അയാളോട് എന്നെ തിരിച്ചു വഴക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല, നിങ്ങൾ പറയണം. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ അതാരാ? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുമായിട്ട് എന്തോ സംസാരിച്ചപ്പോൾ ഉറക്കെ സംസാരിച്ചു, അതുപോലും ബഗിയായിട്ട് അവർ കണക്കാക്കി. അതിന് വിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. റസൂലുള്ളാഹി പറഞ്ഞത് നീ ചെയ്യാൻ പാടില്ലാത്തതല്ല ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല, അത് പാടുണ്ടായിരുന്നില്ല, മനസ്സിലായല്ലോ, തിരുത്തിയല്ലോ മതി. ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുത്തു. മാപ്പ് കൊടുക്കുമ്പോൾ അതേ ഉയർന്നു നിൽക്കും ആ വിഷയത്തിൽ. ഒരു വിഷയത്തിലെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തന്നെ മുന്നിൽ നിൽക്കണം എന്നാണ് ആരുടെ ആഗ്രഹം? ഉമർദാന്റെ ആഗ്രഹം. ഉമർദാന് ഞാൻ തീത്ത പറയില്ല എന്ന് പറഞ്ഞു. അത് ഒരു സ്വഭാവത്തിൽ സംഭവിക്കാവുന്ന ആ നിലക്ക് ബുഗാത്താണ്. കാരണം അതീതത്തിൽ വന്നാണ് അതിരുവിട്ടവരാണ് ആരെ പിന്നെ അലി റളിയല്ലാഹുവിനെതിരെ പോരാടുക, ഏറ്റുമുട്ടുക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അഹ്ലുസുന്നത്ത് തർക്കമില്ല, അവരൊക്കെ അതിരുവിട്ടു പോയിട്ടുണ്ട്. പക്ഷെ അത് മുആവിയ അല്ല അലി റളിയല്ലാഹുവിനെതിരെ പുറപ്പെട്ടത്, അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയവരാണ് എന്ത് ചെയ്തത്? ആ വന്നിരിക്കുന്നത്. എന്നിട്ടോ വമാ ഹാദ തസ്വീബി, അത് ശരി വെക്കുന്നതോടൊപ്പം തന്നെ ഫഹും മുത്തഫിഖൂൻ, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് ഇത്തിഫാഖുണ്ട്, യോജിപ്പുണ്ട്. അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹൗലാഇ, രണ്ട് കക്ഷിയിൽ ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. മുആവിയ റളിയല്ലാഹുവിനെയും കൂടെ ഉള്ളവരെയും ആക്ഷേപിക്കാൻ പാടില്ല, അലി റളിയല്ലാഹുവിനെയും ആക്ഷേപിക്കാൻ പാടില്ല, രണ്ടു കൂട്ടരെയും ആക്ഷേപിച്ചുകൂടാ. വലിയ കൂടുതൽ പറയേണ്ടത് ഇങ്ങനെയാണ്, ഇജ്തഹദു ഫഅഖ്തഉ, രണ്ടു കൂട്ടരും ഇജ്തിഹാദ് ചെയ്തു, അതിൽ അലി റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ഇജ്തിഹാദ് ശരിയായി, മുആവിയ തെറ്റിപ്പോയി. ഇജ്തിഹാദ് തെറ്റിയാലും ഒരു കൂലിയാണ്, വ്യക്തമായി വിധിയില്ലാത്ത ഒരു വിഷയത്തിലാണ് എന്തുണ്ടാവുക, ഇജ്തിഹാദ് ഉണ്ടാവുക. ഇജ്തിഹാദിന് ചോദിച്ച പണ്ഡിതന്മാരാണ് ഇജ്തിഹാദ് നടത്തിയത്. അതിൽ ഇജ്തിഹാദ് തെറ്റി എന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, പറയാൻ പാടുള്ളൂ. ഇതാണ് സുഫീനെ സംബന്ധിച്ച് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. അല്ല സഹാബികൾ തമ്മിൽ പോരടിച്ചു എന്നല്ല. വീണ്ടും പിന്നെ ഇബ്നു ജസ്ഖലാനി പറയാണ്, ഇത്തഫഖ അഹ്ലു സുന്ന അല വുജൂബി മൻഇ ത്വഇനി അല അഹദിൻ മിന സ്വബാബ ബിസബബി മാ വഖഅ മിൻഹും. സഹാബികൾക്കിടയിൽ സംഭവിച്ച ഇത്തരം കാരണങ്ങളാൽ ഒരു കാരണവശാലും അവരെ ആക്ഷേപിക്കാൻ പാടില്ല എന്നത് ഇത്തിഫാക്കുള്ള വിഷയമാണ്. ഇങ്ങനത്തെ ചരിത്രം എടുത്തിട്ട് സഹാബികൾ എന്ത് ചെയ്യരുത്, മാവിയാറുദാനാവട്ടെ ആരാവട്ടെ ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല എന്നത് ഇത്തിഫാക്കുണ്ടെന്ന് ഇബ്നു ഹജറിൽ അസ്ഖലാനി. മനസ്സിലായില്ലേ? വല ഉറിഫൽ ഹഖു മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. ഒരാളുടെ ഹക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റവർക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. ഫത്വുൽ ബാരിയിൽ തന്നെ 13-ാമത്തെ വാള്യം 72-ാമത്തെ പേജിൽ 37-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ത്വൽഹ റളിയല്ലാഹു സുബൈർ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു ഇവരൊക്കെ ജമലിന്റെ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ്. അലി റളിയല്ലാഹുവിനെതിരെ പോരാടാൻ യുദ്ധം ചെയ്യാമെന്നല്ല അവർ പോയത്. ആയിഷ റളിയല്ലാഹു അലി റളിയല്ലാഹുവിനെ യുദ്ധം ചെയ്യും, അലി റളിയല്ലാഹു ആയിഷ റളിയല്ലാഹുവിനെ യുദ്ധം ചെയ്യും. അപ്പൊ വെറുതെ പറയാം, അവർ തമ്മിൽ കണ്ടതോടുകൂടി ഇത് അവസാനിക്കരുത്. അവർ തമ്മിൽ കണ്ടതോടുകൂടി യുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പുറത്ത് ആയിഷ റളിയല്ലാഹു ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു പെട്ടുപോകുമോ എന്ന് ഭയന്നിട്ടാണ് ആര് വരുന്നത്, അലി റളിയല്ലാഹു വരുന്നത്. അലി റളിയല്ലാഹു ആയിഷ റളിയല്ലാഹുവിനെ തോൽപ്പിക്കാനാണ് വന്നെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് സംരക്ഷിച്ചിട്ട് ആ ഒട്ടകത്തിന്റെ കാലൊക്കെ മുറിഞ്ഞ സമയത്ത് സംരക്ഷിച്ച് രക്ഷപ്പെടുത്തുന്ന ആരാണ്, അലി റളിയല്ലാഹു നേരിട്ടാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ അത്തരം ചർച്ചകൾക്ക് നമ്മൾ എന്തെങ്കിലും കൂടുതൽ പോകേണ്ടതില്ല. ഇപ്പൊ തഹ്കീമിന്റെ പേരിൽ അവർ മസ്ലഹത്ത് പറഞ്ഞ് യോജിപ്പുണ്ടാക്കാം എന്ന് പറയുന്ന കഥകളൊക്കെ ഒരുപാട് കെട്ടുകഥകൾ അബൂ മെഹനഫിന്റെ വ്യാജ റിപ്പോർട്ടാണ് ഇഖ്വാനികളൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ഔവലിയത്തിലാണ് വിഷയം. ആദ്യം ഖിലാഫത്ത് വേണോ ആദ്യം പ്രതികാരം വേണോ, അതാണ് ഔവലിയത്ത് മുൻഗണന. ആദ്യം ഖിലാഫത്ത് എന്ന് അലി റളിയല്ലാഹു കൂടുള്ള ആളുകൾ, ആദ്യം പ്രതികാരം മാവിയ ഉസ്മാൻ ഇതേയുള്ള. അതല്ലാതെ വേറൊരു വിഷയം ഇല്ല അവിടെ ഇല്ല എന്ന നേരത്തെ നമുക്ക് ആ വിഷയം തീർക്കാം. വേറൊരു വിഷയം അതിലുണ്ടായിട്ടില്ല. പിന്നെ ഇത് രണ്ടിലും കക്ഷി ചേരാത്തവരുണ്ട്. അവരുടെ നിലപാടെന്താ, അലി റളിയല്ലാഹു കൂടെയും കൂടിയിട്ടില്ല. അത് ജിത്തിഹാദിയാണ് തെളിവാ. ജിത്തിഹാദിയായ വിഷയം ഏറ്റവും തെളിവാണെന്ത്, അത് രണ്ടും നമുക്ക് അറിയില്ല, ആരെ കൂടെ നിൽക്കണ്ടെന്ന് അറിയില്ല എന്ന് തീരുമാനിച്ചു വിട്ടു. അതിൽ പെട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടിലുമില്ല, അലി റളിയല്ലാഹു അൻഹു പക്ഷത്തുമില്ല. ഒന്ന് ഹക്കാണ് അവരെ അതിന്റെ കൂടെ നിൽക്കണ്ടേ. എന്നാ ഇവരൊക്കെ ഉന്നതരായ സഹാബിലെ ഹക്കന്റെ കൂടെ നിൽക്കാത്തതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉന്നത സഹാബി അല്ല, സഅദ് ബിൻ അബി വഖാസ് ഉന്നത സഹാബി അല്ല എന്ന് അവർ പറയോ? അപ്പൊ ഇജ്തിഹാദിയായ വിഷയമാണെന്ന് തെളിവാണ് ഒരു കൂട്ടർ എന്ത് ചെയ്ത് വിട്ടുന്നു. ഇനിയുണ്ട് ആൾക്കാർ അബൂബക്കർ സഖഫി ഉസാമ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അങ്ങനെ ഒരുപാട് മുതിർന്ന സഹാബികൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടു പക്ഷത്തും ചേരാതെ സുഫീലും ജമലും മാറുന്നവരുണ്ട്. രണ്ടു പക്ഷത്തും ചേരാതെ മാറുന്നവരെ കാണാൻ സാധിക്കും. അതായത് ഈ പ്രശ്നത്തിൽ ഒരു ഇസ്തിബാഹ് ഒരാശയക്കുഴപ്പമുണ്ട്, എവിടെ നിൽക്കേണ്ടതെന്നല്ല. അതുകൊണ്ടാണ് രണ്ടു പക്ഷത്ത് നിന്നുപോയതും ഒരു പക്ഷത്ത് നിൽക്കാതെ മാറുന്നതും. ഹാഫിദ് ഇബ്നു ജസ്ഖലാനി വീണ്ടും പറഞ്ഞതിന്റെ ഫത്വുൽ ബാരിയിൽ ഇന്നത്തബരി അഖ്റജ ബിസനദിൻ സഹീഹ് അനിൽ അഹ്നസ് ബിൻ ഖൈസ്. മനസ്സിലാക്കാൻ ഇതിൽ രണ്ടിലും പങ്കെടുക്കാത്ത ഒരാളാണ് അഹ്നസ്. അഹ്നസ് റളിയല്ലാഹു റിപ്പോർട്ട് തബരി സ്വഹീഹായി ഇസ്നാദോടുകൂടി ഉദ്ധരിച്ചത് ഇബ്നു ജസ്ഖലാനി കൊടുക്കാം. എന്താ പറയുന്നത്, ലഖീതു ത്വൽഹത വ സുബൈർ, ഞാൻ സുബൈർ റളിയല്ലാഹുവിനെയും ത്വൽഹ റളിയല്ലാഹുവിനെയും ബഅദ ഹസ്രി ഉസ്മാൻ റളിയല്ലാഹു ഉപരോധത്തിന് ശേഷം കണ്ടുമുട്ടി. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ മുറാനി ഫഇന്നി അറാഹു മഖ്തൂല, എങ്ങാനും ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്ത് കൽപ്പിക്കാനുണ്ട്. ഖാല, രണ്ടാളും പറഞ്ഞു, അലൈക ബി അലിയിൻ, നീ അലിക്ക് ബൈഅത്ത് ചെയ്യണം. വലഖൈതു ആയിഷ ബഅദ ഖത്ലി ഉസ്മാൻ, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു, അതിനുശേഷം ഞാൻ ആയിഷ ബീബിയെ കണ്ടു. ഫി മക്ക, മക്കയിൽ വെച്ച്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ തഅ്മുറുനി, ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു, എന്നോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്. അലൈക ബി അലിയിൻ, അപ്പൊ അലിക്കെതിരാണ് ആയിഷ ബീബി അല്ല, ജമലത്തിൽ അങ്ങനെ ആയി പോയിന്നല്ലേ ഉള്ളൂ. അപ്പൊ അലി റളിയല്ലാഹുവിനാണ് നീ ബൈഅത്ത് ചെയ്യേണ്ടത്. വലമ്മാ ഖർജഹ ഉലൈ സഹാബ ഇലാ മാരക്കത്തിൽ ജമൽ, പിന്നീട് ജമൽ രണാങ്കണത്തിലേക്ക് ഈ സഹാബികളെല്ലാം പുറപ്പെട്ടു വന്നപ്പോൾ ലഖീഹും ലഹനഫ്, അവരെ അഹനഫ് കണ്ടുമുട്ടി. ഫഖാൽ ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, വല്ലാഹി ലാ ഉഖാതിലുക്കും, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. വമഅകും ഉമ്മുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂടെ ആരുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി ഉണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി ഞങ്ങൾ എന്ത് ചെയ്യാൻ, അലിന്റെ പക്ഷത്തുള്ള എന്താ പറഞ്ഞത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി ഉള്ളതുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല. വലാ ഉഖാത്തു റജുലൻ അമർത്തുമൂനി ബി ബൈഅ, ഇപ്പുറത്ത് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്താരം ഉള്ളത് അഹനഫ് മാറിക്കാണ്, അലി റളിയല്ലാഹു എന്നോട് ബൈഅത്ത്, ആയിഷ ബീബി പറഞ്ഞത് അലി റളിയല്ലാഹു ബൈഅത്തെയാണെന്നാ. അപ്പൊ ആയിഷ ബീബി ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാളോട് യുദ്ധം ചെയ്യാനും എനിക്ക് പറ്റില്ല. മറുപക്ഷത്ത് ആയിഷാബീബി തന്നെയാണ് ഉള്ളത്, അവരോട് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത് രണ്ടാളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അഹനഫ് ജമലിൽ നിന്ന് മാറി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു ആശയക്കുഴപ്പമുണ്ടായ വിഷയം മാത്രമാണെന്നല്ലാതെ പരസ്പരമുള്ള ശത്രുതയുടെയോ അധികാരത്തിന്റെയോ ഒരു വിഷയമില്ല. അത് ശത്രുക്കൾ പ്രചരിപ്പിച്ചാണ്. അള്ളാഹ് പരീക്ഷിക്കാനായിരിക്കും അങ്ങനത്തെ ഒരു അവസരം. നമ്മളെ ഈമാൻ നോക്കാനും സ്വഹാബികളുടെ നിലപാടുകൾ പരിശോധിക്കാനും ഒക്കെ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതാണ് ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ച അൽ അഖ്റബ് ഇൽ ഹഖ്, ഹഖിലേക്ക് ഏറ്റവും അടുത്തയാൾ, അല്ലാതെ അൽ ഹഖ് കുല്ലിഹി എന്നല്ല. തൊലഹ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു സുഫീൻ യുദ്ധം കഴിഞ്ഞപ്പം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, ലൈതനി മിത്തു ഖബല 20 സന, ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ള മരിച്ച ഉടനെ തന്നെ ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആര്, മറുപക്ഷത്തൊരാൾ വധിക്കപ്പെട്ടത് കണ്ടപ്പോ ആര് പറഞ്ഞാണ്, അപ്പൊ അലി റളിയല്ലാഹു അൻഹു കൊല്ലാൻ വന്നല്ലെന്ന് ഉറപ്പല്ലേ? ഒരു സ്വഹാബി എതിർപക്ഷത്ത് മരണപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണെന്ത്, ഞാൻ 20 വർഷം മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇത് ഞാൻ കാണണ്ടല്ലോ, ഈ ഒരു വിഷമസന്ധിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഹദീസ് പരിശോധിച്ചാലും കാണാം, നിങ്ങളുടെ സമൂഹത്തിൽ രണ്ടു കൂട്ടർക്കിടയിൽ കലഹം ഉണ്ടാകും. രണ്ടു കൂട്ടരെയും മുസ്ലിം തന്നെയാണ്, ഒരു കൂട്ടർ പേച്ചരാന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഖവാരിജുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയിട്ടുണ്ട്. അതിൽ അവർ കാഫറാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെ നിങ്ങൾ കണ്ടിടത്ത് കൊല്ലണം എന്നാര് പറഞ്ഞിട്ടുണ്ട്. ദീനിൽ അകത്തു വന്നിട്ട് പുറത്തേക്ക് നന്നായി ഖുർആൻ ഓതും, പക്ഷെ അവർ സഹാബികളെ കാഫറാക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ അവരെ കൊന്നുകളയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഹവ അലി റളിയല്ലാഹുവിനെതിരെ നെഹ്റുവാൻ ഇത് നടക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ള നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. അന്നേരം ഒരു കൂട്ടർ കാഫറാണെന്ന് ഒരു കൂട്ടർ മുസ്ലിമാണെന്നും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഫീനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എന്താ പറഞ്ഞത്, രണ്ടും മുസ്ലിങ്ങളാണെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്തിട്ടുണ്ട്, മുസ്ലിമായി പരിഗണിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവർ പറഞ്ഞ പോലെ തമ്മാടികളായിട്ടോ കൊല്ലരുതാത്തവരാണെന്നോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. വാചകം ഇങ്ങനെയാണ്, ഇന്ന ഇബ്നി ഹാദാ സയ്യിദുൻ, ഹസർ റളിയല്ലാഹു ചൂണ്ടി നബി പറഞ്ഞു ഇത് എന്റെ മകൻ നേതാവായി വരുന്ന ആളാണ് സയ്യിദ. വലഅല്ലല്ലാഹു അൻ യുസ്ലിഹ ബിഹി ബൈന തായിഫതൈനി മിനൽ മുസ്ലിമീൻ. ഹദീസിലെ വാക്ക് തന്നെ എങ്ങനെയാ, മുസ്ലിങ്ങളിലെ രണ്ടു സംഘങ്ങൾക്കിടയിൽ ഇദ്ദേഹം അസ്ലഹത്തുമായിട്ട് വരും. ആരാ രണ്ട് സംഘം? അലി റളിയല്ലാഹുവിന്റെ പേരിലും മാവിയ റളിയല്ലാഹുവിന്റെ പേരിലും രണ്ട് സംഘം. രണ്ട് സംഘത്തെ റസൂലുള്ള ഉപയോഗിച്ച വാക്കെന്താ, മുസ്ലിം. അപ്പൊ മാവിയ റളിയല്ലാഹുവിനെ ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാളായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല എന്നുള്ളത് വിസ്തരപ്പെട്ട ഹദീസാണ്. ഖവാരിജുകളെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, മുസ്ലിങ്ങളാക്കി പറഞ്ഞിട്ട് വേർതിരിച്ചു എന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെഹ്റുവാനിൽ ഖവാരിജുകൾ മുഴുവൻ കൊല്ലപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു ഖേദപ്രകടനം നടത്തിയിട്ടല്ല, മാത്രമല്ല ശുക്റിന്റെ സുജൂദായത്. ഖവാരിജിനോട് അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞു, അതിന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തന്നെ പറഞ്ഞയച്ചു. 2000 ആളുകൾ മടങ്ങി വന്നു, ബാക്കിയുള്ളവർ പോരാട്ടത്തിന് വന്നു. പോരാട്ടത്തിന് വന്ന മുഴുവൻ ആളുകളെയും അലി റളിയല്ലാഹു അൻഹു സൈന്യം വധിച്ചു. ഖവാരിജുകളെ മുഴുവൻ ആളുകളെയും വധിച്ചു ഹറുറായിൽ, നെഹ്റുവാനിൽ അവരെ ബാധിച്ചു. അതിന്റെ പേരിൽ നന്ദിയുടെ സുജൂദാണ് ആര് ചെയ്തത്, അലി റളിയല്ലാഹു അൻഹു ചെയ്തത്, സന്തോഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ സുഫീനിലോ ഞാൻ മരിച്ചു പോരുന്നതെന്ന് ഖേദിക്കുകയാണ് ചെയ്തത്. രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ ഇന്നും മുആവിയ റളിയല്ലാഹു അൻഹു ഉറഞ്ഞു അഭിനവ ഖവാരിജുകൾ തന്നെ. മനസ്സിലായില്ലേ? അഭിനവ ഖവാരിജുകൾ എന്നാണ് അവരെ നമ്മൾ പറയേണ്ടത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇന്നും മുആവിയ റളിയല്ലാഹുവിനെതിരെ പിന്നെ ഉറഞ്ഞുതുള്ളുന്നും വിഡ്ഢിത്തങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഖിലാഫത്തിന് വേണ്ടി തർക്കിച്ചിരുന്നില്ല, അത് ആരോപണമാണെന്ന് മനസ്സിലാക്കി. അബൂ മുസ്ലിം അൽ ഖൗലാനി അദ്ദേഹം പറയാണ്, അന്നഹു ദഖല അലാ മുആവിയ, അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നു, താബിയാണ്. ഫഖാല ലഹു അൻത തുനാസിഉ അലിയൻ, നിങ്ങൾ അലിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടോ, അൻത മിസ്ലഹു, നിങ്ങൾ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസം വെച്ചു പുലർത്താൻ അദ്ദേഹത്തെ പോലെ നിലവാരമുള്ള ആളാണോ, നേരിട്ട് ചോദിക്കാം ആരോട്, മുആവിയോട്. ഫഖാല മുആവിയ, അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഇല്ല, വല്ലാഹി ഇന്നീ ലഅലമു അന്ന അലിയൻ അഫ്ളൽ, കേട്ടോളി, അലി റളിയല്ലാഹു അൻഹു കുറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ്, അല്ലാഹു സത്യം അലി റളിയല്ലാഹു അൻഹു അഫ്ളലാണ് എന്ന് എനിക്ക് നന്നായി അറിയാം, വഹഖു ബിൽ അംർ, അധികാരത്തിന് ഏറ്റവും യോജിച്ചതും അദ്ദേഹമാണ് എന്നറിയാം. വലാക്കിൻ, പക്ഷേ, അലസ്തും താലമൂന അന്ന ഉസ്മാന ഖുതില മളൂമ, ഉസ്മാൻ റളിയല്ലാഹു മളൂമായി കൊല്ലപ്പെട്ടതാണ് എന്ന് സത്യം നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ പ്രശ്നം അതാണ്, മളൂമായി കൊല്ലപ്പെട്ട ആളുടെ വലിയന് അവകാശമുണ്ടെന്ന് അള്ള പറഞ്ഞിട്ടില്ല എന്നാണ് ആര് ചോദിക്കുന്നത്? അല്ലാതെ അലി റളിയല്ലാഹുവിന്റെ പോരിശയെ പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വ അന ഇബ്നു അമ്മി, ഞാൻ അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രനാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സഹോദര പിതൃവ്യ പുത്രനാണ് ആര്, ഞാൻ. അതുകൊണ്ട് എനിക്ക് ബന്ധമുണ്ട്. ഖുർആൻ പറഞ്ഞാണെന്ത്, ബന്ധമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, പ്രതികാര നടപടിക്ക് അവകാശമുണ്ടെന്ന്. ആ ഖുർആന്റെ അവകാശമാണ് ഞാൻ ചെയ്തത്, ഖുർആൻ നൽകിയ അവകാശമാണ് ഞാൻ ചോദിച്ചത്. വാ അന അസ്ലു ബിദമിഹി, എനിക്ക് അയാളുടെ പ്രതികാരം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഫഉതു അലിയൻ,
ഫഖൂലു ലഹു ഫലിയദ്ഫഉ ഇലയ്യ ഖത്ലത ഉസ്മാൻ, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ അലിന്റെ അടുത്ത് പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാദകൾ എനിക്ക് വിട്ടുതരുമെന്ന് പറയാം. അതായത് അധികാരത്തിന്റെ പ്രശ്നമല്ല അർച്ചത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാദകൾ എനിക്ക് വിട്ടുതരണം. ഫഉസല്ലിമു ലഹു ഉമൂർ, അധികാരം ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിക്കും. മനസ്സിലായില്ലേ? ഫഅതൌ അലിയൻ, അങ്ങനെ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു ഫകല്ലമുഹു, സംസാരിച്ചു. ഫഅബ അലൈഹിം, പക്ഷേ ഖാദകരെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. വലം യദ്ഫഉൽ ഖത്ലത, മനസ്സിലായില്ലേ? അതിന്റെ ഒരിക്കലും ആ ഖാദകരെ വിട്ടുകൊടുത്തില്ല. താരിഖുൽ ഇസ്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി തഹ്കീം നടക്കുന്നുണ്ട്, അതായത് രണ്ടാളും തമ്മിലുള്ള ഒരു മസ്ലഹ, ആര്, അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കരാർ എഴുതുമ്പം അമീറുൽ മുഅ്മിനീൻ എന്ന് അലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അമീർ മുഅ്മിനീൻ എഴുതലുണ്ട്. ഔദ്യോഗിക രേഖകളിലൊക്കെ അലി റളിയല്ലാഹു അൻഹു അമീർ മുഅ്മിനീൻ എഴുതലുണ്ട്. പക്ഷെ മുആവിയയുമായി ഒരു കരാർ ഉണ്ടാക്കിയപ്പം അമീർ മുഅ്മിനീൻ അലിയിൽ നിന്ന് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? അമീറുൽ മുഅ്മിനീൻ എന്നുള്ള കരാർ അല്ലത്, എന്നെ പോലെ തന്നെ പ്രമുഖനാണ് ആര്, മുആവിയ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഉള്ള കരാറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. എന്ന നിലക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതരുത്. മനസ്സിലായി? ഇത് ഖലീഫയും ഖലീഫയും തമ്മിലുള്ള ഒരു ഉടമ്പടി അല്ല, രണ്ട് അധികാര തലത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് അലി റളിയല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കണം. അപ്പം മുആവിയ റളിയല്ലാഹുവിന്റെ ഒരുപാട് മഹത്വങ്ങൾ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. അതിലെടുത്തു വരേണ്ട ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. ഒരു തമ്മാടിക്ക് വേണ്ടി അള്ളാഹു റസൂൽ ദുആ ചെയ്തു. എന്താ ദുആ? അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദി ബിഹി. ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുള്ള, ബുഖാരി മുസ്ലിം ഒഴികെ മറ്റെല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഹദീസാണ്. മുആവിയ റളിയല്ലാഹുവിന്റെ പോരിശകൾ എന്നുള്ള അധ്യായത്തിലാണ് എല്ലാ ഹദീസ് ഗ്രന്ഥം കൊടുത്തത്. പോരിശ മനാഖിബ് പറയുന്നിടത്താണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സഹാബികളുടെ പോരിശ പറയുന്നിടത്താണ് കൊടുത്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ മുആവിയെ നീ സന്മാർഗചാരിയും സന്മാർഗദർശിയുമാക്കണമേ. സന്മാർഗചാരി എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നയാൾ. സന്മാർഗദർശി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ആൾ. ആദ്യം അവനായി സഞ്ചരിക്കും മഹ്ദി, മറ്റൊരാൾ കാണിച്ചു കൊടുക്കും ഹാദി. അപ്പം ആദിയും മഹ്ദിയുമാക്കണം. വഹ്ദി ബിഹി, അതിനു പുറമെ അദ്ദേഹം മുഖേന ധാരാളം ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കണം. അപ്പൊ മുആവിയ റളിയല്ലാഹു മുഖേന ഇസ്ലാമിന്റെ സത്യം തിരിച്ചറിയാൻ എന്ത് ചെയ്യണം, ആളുകൾക്ക് അവസരം ഉണ്ടാകണം എന്നാര് ദുആ ചെയ്തു, റസൂലുള്ളാഹി ദുആ ചെയ്തു. ഇനി മുആവിയ റളിയല്ലാഹു ചരിത്രം പരിശോധിച്ചാൽ കാണാം ഒരുപാട് കാര്യങ്ങൾ മുആവിയ റളിയല്ലാഹു നമ്മൾ പഠിച്ചു. ഉദാഹരണത്തിന് നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഹദീസാണ്, എന്ത്? മൻ യുരിദില്ലാഹു ലഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ, എന്താണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ അവന് വിജ്ഞാനം നൽകും. ഇത് നമ്മൾ പഠിപ്പിച്ചാരാ? മുആവിയ റളിയല്ലാഹു അൻഹു. നേരത്തെ ദീന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ആർക്കുണ്ടാകണം? മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടാകണമെന്ന്, ജനങ്ങളെ നേർവഴിക്ക് നടത്താനുള്ള ഉണ്ടാവണമെന്ന്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ സംസാരിച്ചു കേട്ടില്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഒരുപാട് ജനങ്ങളെ ശരിക്കും ബോധവൽക്കരിച്ച ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു, ഇപ്പൊ സഹീഹ് ബുഖാരിയിലെ ഹദീസാണല്ലോ ബാബു ദിക്ർ മുആവിയ, അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ അസംസ്കാരത്തിന് ശേഷമുള്ളതല്ലേ, അതവിടെ നമ്മൾ പഠിച്ചത്, അത് ദുആന്റെ കൂടെ അനന്തരഫലാണ്. നമ്മൾ പഠിപ്പിച്ചെടുക്കാം അസംസ്കാരത്തിന് ശേഷം അനന്തരക്കാർ സുന്നത്തില്ല എന്ന് പഠിപ്പിച്ചില്ലേ. അത് ഇനി മറ്റൊന്ന്, ഇബ്നു ശിഹാബ് ഷുമൈദിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ഖുത്വ പറയുന്നത് ഞാൻ കേട്ടു എന്ന്. ഏത്? മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അപ്പൊ അദ്ദേഹം ഖുത്വ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ദീൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, മുഗൈറത്ത് ബിൻ ശുഅബ, അദ്ദേഹത്തിന്റെ എഴുത്തുകാരനായ വറാദ് ഉദ്ധരിക്കുകയാണ്, ഞാൻ മുഗൈറത്ത് വേണ്ടി കത്തെഴുതുകയും വരുന്ന കത്തുകൾ വായിക്കുകയും അദ്ദേഹം പറഞ്ഞതിന് മറുപടികൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ കത്തബ മുആവിയ അൽ മുഗൈറ, ഒരു ദിവസം മുആവിയ അടുത്താണ് കത്ത് വന്ന്. ആർക്ക്? മുഗൈറത്ത് ബിൻ ശുഅബക്ക്. മുഗൈറത്ത് ബിൻ ശുഅബ എന്ന ഉയർന്ന കിബാർ സഹാബയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് മുആവിയുടെ ഒരു കത്ത് വന്നു. ഉക്തുബ് ഇലയ്യ മാ സമയത്ത് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, റസൂലുള്ളയിൽ നിങ്ങൾ പഠിച്ച വല്ല ഹദീസ് ഉണ്ടെങ്കിൽ എനിക്ക് എഴുതി അയക്കണം. ഇപ്പോഴും പഠിക്കാൻ അങ്ങനെ ദീനിനോട് ഇത്രയേറെ താല്പര്യം പുലർത്തുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളെ പറ്റിയാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പൊ കത്തബ ഇലൈഹി, അങ്ങനെ മുഗൈറ എഴുതി കൊടുത്തു. എന്താ? ഇന്ന നബി അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ ഫീ ദുബ്ര കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജിദ് മിൻക ജിദ്. നമ്മളൊക്കെ ചില വിക്രല്ലേ, ഈ വിക്രമ പഠിപ്പിച്ചാരാ? മാവിയാർമാർ. ഇത് നമ്മൾ പഠിപ്പിച്ചാരാണ്? മാവിയാർന്ന് അവിടെ ചോദിച്ചു പഠിക്കാണ്. അദ്ദേഹത്തിന് ചോദിച്ചു പഠിച്ച് നമുക്ക് പറയണത് മാവിയ പറഞ്ഞേ. അപ്പൊ ആ രൂപത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് വക്കത്ത പേരി തീർന്നില്ല, ഇനിയും കാണാം. ഇന്നഹു കാന യൻഹാൻ ഖൈല വഖാൽ വകസറത്തു സുആൽ വൈറാത്തിൽ മാൽ. ഇങ്ങനത്തെ വേറെയും കുറെ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞെടുക്കും. കുറച്ച് ഹദീസുകൾ എഴുതി അയച്ചെടുത്തു. ആർക്ക്? മാവിയറുള്ളതാണ്. എന്ത് ഖൈല കാല, തെളിവില്ലാത്ത കാര്യം പറയാ. ആരും നേരത്തെ ചെന്നമാര് പറഞ്ഞ മാതിരി മാവിയാർന്ന് ആക്ഷേപിക്കുന്നത് പറയുന്നുണ്ടല്ലോ, അതുപോലത്തെ വർത്താനം പറയരുത് എന്ന് മാവിയ പഠിപ്പിച്ച നമ്മളെ. മാവിയക്ക് മുഖേറ എഴുതി കൊടുത്തു, മനസ്സിലായില്ലേ? തെളിവില്ലാത്ത കാര്യം പറയാം, കാല കയില, ആവശ്യമില്ലാത്ത ചോദ്യം, കസർത്ത് സുആൽ വെറുതെ ചോദിക്കാം, ഇറാഅത്തുൽ മാൽ സ്വത്ത് അന്യായമായിട്ട് ചെലവാക്കാം, മനസ്സിലായില്ലേ? അതുപോലെ ഉമ്മമാരെ കഷ്ടപ്പെടുത്തുക, പെൺകുട്ടികളെ കുഴിച്ചും ഇടത്തൊന്നും പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാവിയാറാന്ന് മുഖേറാതാണ്ട് ചെയ്തു, എഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെ എഴുതി പഠിക്കുന്ന ഒരു സമ്പ്രദായം ആർക്കുണ്ടായിരുന്നു? അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. ഹസനായ ഹദീസ്. ഇമാം അഹമ്മദ് ദർച്ചു, അല്ലാഹു മുഅല്ലിമ മുആവിയത്തൽ കിതാബ വൽ ഹിസാബ വഖഹിൽ അദാബ്. എഴുത്തും കണക്കും പഠിപ്പിക്കണേ. ദുനിയാവിന്റെ വിജ്ഞാനവും മറ്റു വിജ്ഞാനവും എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് പഠിപ്പിക്കണം. വഖഹിൽ അദാബ്, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിൽ നിന്ന് മുആവിയെ രക്ഷിക്കണമേ എന്നാര് ദുആ ചെയ്തു? പിന്നെ റസൂലുള്ളാഹി സ്വ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, മനസ്സിലായില്ലേ? ഇനി പ്രസിദ്ധമായ സംഭവം, ഉമ്മു ഹറാം ബിൻതു മൽഹാൻ. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ള റിപ്പോർട്ട്. കാലത്ത് അവർ പറഞ്ഞു, നാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖരീബം മിന്നി. ഒരു ദിവസം എന്റെ അടുത്ത് എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. സുമ്മ സ്തയഖല, പിന്നെ അദ്ദേഹം ഉണർന്നു. യബ്തസിമു, പുഞ്ചിരിച്ചുകൊണ്ട്. ഉറങ്ങാണ്, ഉറങ്ങി എണീക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ അൽഹഖക്, ഇത് സഹീൽ ബുഖാരിയുള്ള, നിങ്ങളെ ചിരിപ്പിച്ച കാര്യം എന്താ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉനാസും മിൻ ഉമ്മത്തി ഉരിദു അലയ്യ, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം എന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇറക്കബൂ നഹാദൽ ബഹർ, അവർ ഈ സമുദ്രത്തിൽ യാത്ര ചെയ്യും. അദൽ ബഹറൽ അഖ്ലർത്തുമായ സൗദിയ ഉബാദത്ത് ബിന് സാമിത്, അവര് അവരുടെ ഭർത്താവായ ഉബാദത്ത് ബിന് സാമിത്തിന്റെ കൂടെ പുറപ്പെട്ടു. ഗാസിയൻ, യുദ്ധം ചെയ്യാൻ. അവല മറക്കിബൽ മുസ്ലിമുൻ അൽ ബഹർ, ആദ്യമായി മുസ്ലിങ്ങൾ സമുദ്രത്തിലേക്ക് പുറപ്പെട്ട കൂട്ടത്തിൽ ആരുണ്ട്? ഭർത്താവിന്റെ കൂടെ ഈ ഉമ്മു ഹറാമും ഉണ്ട്. ആരുടെ കൂടെയാണെന്നറിയാമോ? മുആവിയ, ആദ്യത്തെ നാവികപ്പട. ഉസ്മാൻ കാലത്ത് ആദ്യത്തെ നാവികപ്പട പറഞ്ഞേക്കുന്ന ആരാണ്? ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പോകുന്ന നാവികപ്പടയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വസം പ്രശംസിക്കുകയാണ് ചെയ്തത്, മനസ്സിലായില്ലേ? ഫലമ്മൻ സറഫു മിൻ ഗസ്ബിഹിം ഖാഫിലീൻ ഫനസൽ ഷാം. അങ്ങനെ അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാത്രാസംഘം ആയി അവർ വരുന്ന സമയത്ത് ഷാമിൽ ഇറങ്ങി. ഫഖുരിബത്തിലേഹ ദാബത്തുൻ ലിതർക്കബഹ. അപ്പോൾ ഉമ്മഹറാം എന്ത് ചെയ്തു? ആ സമയത്ത് ഒരു വാഹനപ്പുറത്ത് കയറുമ്പോൾ പതറി വീണു. ഫസറാത്ത്, അവർക്ക് പരിക്ക് പറ്റി. ഇപ്പൊ മാത്രം ആ രോഗം കൊണ്ട് അവർ മരിച്ചു. അപ്പൊ അടുത്തത് ഇല്ല, അവരില്ല. റസൂലുള്ളാഹി പ്രവചനം പൂർത്തിയായി. അപ്പൊ ഉമ്മഹറാം എന്തായി? പക്ഷെ ഉമ്മഹറാം ആരുടെ കൂടെയാണ് പോരാടിയിരുന്നത്? മാവിയ റളിയല്ലാഹുവിന്റെ കൂടെ. ഇതേ ആശയം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആ സംഘത്തിൽ പങ്കെടുത്തവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ചു പറഞ്ഞൊരു വാചകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവ്വൽ ജൈശി മിൻ ഉമ്മത്തി യഗ്സൂൻ അൽ ബഹർ, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സമുദ്ര പിന്നെ സൈനിക യാത്ര നടത്തുന്ന ഒരു വിഭാഗം. ഖദ് ഔജബു, അവർ വാജിബ്, അവർക്ക് വാജിബായി, അവർക്ക് ഉറപ്പായി. ഖാലത്ത് ഉമ്മു ഹറാം, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹു റസൂലെ, അനഫിഹിം, ഞാൻ അവരുടെ കൂടത്തിൽ ഉണ്ടാകാൻ ദുആ ചെയ്യണം. അൻതിബീമി ഉണ്ട്. സുമ്മ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവ്വൽ ജൈശി മിൻ ഉമ്മത്തി യഗ്സൂന മദീനത്ത ഖൈസർ, ഖൈസറിന്റെ പട്ടണവും എന്ത് ചെയ്യും? അവര് പിന്നെ മുറിച്ചു കിടക്കും. മഗ്ഫൂർ ലഹും, അവർക്ക് മാപ്പ് കിട്ടി. മറ്റവർക്ക് സ്വർഗം ഉറപ്പായി എന്നറിഞ്ഞു, ഇവർക്ക് പാവം കൊടുക്കപ്പെട്ടു എന്നറിഞ്ഞു. ആ സ്വർഗം ഉറപ്പായി എന്ന് പറഞ്ഞ സംഘത്തിലാണ് ആരുള്ളത്? മാവിയ റളിയല്ലാഹു അൻഹു. സ്വർഗം ഉറപ്പായി എന്ന് പറഞ്ഞ ഔജബു എന്ന് പറഞ്ഞ സംഘത്തിലാണ് ആരുള്ളത്? മാവിയ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? രണ്ടാമത്തെ സംഘത്തിലെ മാവിന്റെ മകനുണ്ട്. തെറ്റ് വന്നാലും മാപ്പ് കിട്ടുന്ന സംഘം ഉണ്ടല്ലോ, അതിൽ യസീദ് ഉണ്ട്. പിന്നെ ഇവരെ ആക്ഷേപിക്കുന്ന മറ്റാരാണ്? യസീദ്. യസീദിനെ കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിന് വ്യക്തി നിലനിൽക്കുള്ള ന്യൂനതകളൊക്കെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടും രേഖപ്പെട്ടതാണ്. പക്ഷെ ഹരിസനത്തിന് പുറത്ത് നമസ്കരിക്കാത്ത ആളൊന്നുമല്ല അദ്ദേഹം. തൗഹീദുള്ള ആളാണ്, നിസ്കാരമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യങ്ങൾ പലപ്പോഴും എന്തിട്ടുണ്ട്? ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പെരും കുടിയനാണെന്നൊക്കെയുള്ളത് വ്യാജ പ്രചാരണമാണെന്ന് തെളിയിക്കപ്പെട്ട സംഗതി അല്ലാന്ന് കാണാനും സാധിക്കും. ഏതായാലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള നാവികസേനയെയും യസീദ് അദ്ദേഹത്തിന്റെ മകൻ യസീദിന്റെ നേതൃത്വത്തിലുള്ള നാവികസേനയും റസൂലുള്ളാഹി പ്രശംസിച്ചതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. മനസ്സിലായി? ഈ രണ്ട് ഹദീസും സഹീഹ് ബുഖാരിയിലാണുള്ളത്. ഈ രണ്ട് ഹദീസും ബുഖാരി പോലും മറച്ചു വെക്കാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, സംഘടനാപരമായ പക്ഷപാതം കൊണ്ട് അഹ്ലു സുന്നത്തിനെതിരെ പലതും വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വന്നിരിക്കാം. ഇനി മറ്റൊന്ന്, മുഹല്ലബിന് അഹമ്മദുൽ ഉന്ദുലുസി അദ്ദേഹം പറഞ്ഞു ഈ ഹദീസിനെ കുറിച്ച്, ഈ ഹദീസിൽ മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ചുള്ള പോരിശയുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി സമുദ്രം സൈന്യങ്ങളോടുകൂടി മുറിച്ചു കടന്ന ആൾ. സമുദ്രത്തിലൂടെ സൈനിക യാത്ര നടത്തിയ ഒന്നാമത്തെ ആളാരാണ്? പോരാട്ടം നടത്തിയ ആൾ മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ചുള്ള മൻഖബ പ്രശംസയുണ്ട് എന്ന് ഫത്വുൽ ബാരിയിൽ മുഹല്ലബിന്റെ വാചകം എടുത്തിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി കൊടുത്തിരിക്കാം. ഇനിയിവിടെ നേരത്തെ മുആവിയ വിമർശിച്ച ആൾ പറഞ്ഞൊരു തമാശ കേൾക്കണമെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് കണക്കും ഹിസാബും അതേപോലെ തന്നെ മറ്റ് ഇൽമും പഠിപ്പിക്കണേന്ന് പറഞ്ഞല്ലോ, കിതാബും പഠിപ്പിക്കണേ എന്ന് പറഞ്ഞല്ലോ, എഴുത്തും അതേപോലെ തന്നെ കണക്കും പഠിപ്പിക്കണേ എന്ന് റസൂൽ ദുആചിനെ പറ്റി പറയാം. കണ്ടില്ലേ, മുആവിയക്ക് എഴുത്തും കണക്കും അറിയില്ല, അപ്പൊ തന്നെ മനസ്സിലായില്ല. ഒരാൾക്ക് അറിവുണ്ടാകണേ ദുആ ചെയ്താലയാൾക്ക് അറിവില്ല എന്ന അതിന്റെ അർത്ഥം? അതെന്ത് മര്യാദയാ? ഇവരൊക്കെ പരസ്പരം ദുആ ചെയ്യലൊന്നും ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാ. അത് വെറും അക്കലെയാണ്. അയാൾ പറഞ്ഞൊരു വാചകാണെന്ത്, കണ്ടല്ലേ, ഒരു വിവരവും മുആവിയക്ക് ഇല്ലാത്തതുകൊണ്ട് മുആവിയക്ക് വിവരം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്തു? ദുആ ചെയ്തു. നേരത്തെ പറഞ്ഞ ദുആനെ പറ്റി. അപ്പൊ ഇദായ മുഖേന ഹിദായത്ത് കിട്ടട്ടെ എന്നാൽ, ഹിദായത്ത് ഇല്ലാത്ത ആളാണ് ഹിദായത്ത് കിട്ടട്ടെ എന്നൊരാൾക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്താൽ ഹിദായത്ത് ഇല്ലാത്ത ആളാണ് അർത്ഥം. എന്നാ മുആവിയക്ക് വേണ്ടി മാത്രമാണോ? അലി റളിയല്ലാഹു വേണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടല്ലോ. അള്ളാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ എന്നല്ലേ, ദീനിൽ വിജ്ഞാനം കൊടുക്കണം എന്നാൽ അതുവരെ ഒരു മഹാപൊട്ടനായിരുന്നു അതിന്റെ അർത്ഥം. സഹാബികളെ കുറിച്ച് ഇവരെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇങ്ങനത്തെ യാതൊരു കഥയില്ലാത്ത തത്വങ്ങൾ വെച്ചിട്ടുള്ള പിന്നെ വിളമ്പലാണ് അവര് സഹാബികൾക്കെതിരെ നടത്തുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ, അവരെ പരലോകത്തിന്റെ പ്രശ്നം അത്, അതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയേ പറ്റൂ. ഇബ്നുൽ മുബാറക് അദ്ദേഹത്തോട് ചോദ്യമുണ്ടായി, അയ്യുഹുമ അഫ്ളൽ ഹുവ അം ഉമർ ബിന് അബ്ദുൽ അസീസ്, മുആവിയാണോ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ മെച്ച ഉന്നതൻ അഫ്ളൽ എന്ന ചോദ്യം, ഉൽകൃഷ്ണൻ എന്ന ചോദ്യം ഉണ്ടായപ്പോൾ ഫഖാൽ, ഇബ്നുൽ മുബാറക് പറഞ്ഞു, لتراب في منخر معاوية مع رسول الله صلى الله عليه وسلم خير وافضل من عمر بن عبد العزيز. رسول الله صلى الله عليه وسلم ഇടയ കൂടെയുള്ള സമയത്ത് മുആവിയയുടെ നാസാരന്ധ്രങ്ങളിലുള്ള ഒരു തരി മണ്ണ് പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ മികച്ചതാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെയും മുആവിയ റളിയല്ലാഹു അൻഹു താരതമ്യം ചെയ്തിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല ഉയർന്ന പണ്ഡിതന്മാർ എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, അതിലൊക്കെയുള്ള ചർച്ച ചുരുക്കതാണ്. സഹാബികളെയും അല്ലാത്തവരെയും താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന്. സഹാബികളെയും അല്ലാത്തവരെ ചെയ്യാൻ പാടില്ല, കാരണം മുആവിയ സഹാബിയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ല, സഹാബിയല്ല. അതുകൊണ്ട് സഹാബികളെ മറ്റൊരു കൂട്ടരോട് അതെവിടെയുള്ളതാണ്? ഞാനിപ്പോ റിപ്പോർട്ട് എവിടെയുള്ളത്? ബിദായല. ഇബ്നു ഖസീറിന്റെ ബിദായ നിഹായാണ് എന്ത് പറഞ്ഞത്? മുബാറക്കിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ ഇബ്നു ഖസീറാണ്. അദ്ദേഹത്തിന് അയാളുടെ ദൂനിയാസിന് കൂട്ടുള്ളതെന്ന് വസ്തുതാണോ പറയാൻ വേണ്ടിട്ട് ഇബ്നു ഖസീറിന്റെ പേരിലും കളവ്. ഇബ്നു ഖസീർ പറഞ്ഞ എന്താണ്? മുആവിയയുടെ പോരിശയാണ് ഇബ്നു ഖസീർ കൊടുത്തിരിക്കുന്നത്. എട്ടാം പാളിയത്തിൽ തന്നെ, എട്ടാം പാളിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതിന്റെ പല പേജുകളിൽ. ഇനി മുആഫി ബിൻ ഇമ്രാൻ അദ്ദേഹത്തോട് ചോദ്യമുണ്ടായി, അയ്യുഹുമ അഫ്ളൽ മുആവിയ അം ഉമർ ബിൻ അബ്ദുൽ അസീസ്, ആരാണ് ഈ രണ്ടിൽ ആരാണ് അഫ്ളൽ? ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം രോഷാകുനെ ഫഖാലിബ ഫഖാലിസായി ചോദ്യകർത്താണ്. അതജ്അലു റജുലൻ മിന സ്വഹാബ മിസ്ല റജുലിന താബിഇൻ, സഹാബികളിൽപ്പെട്ട ഒരാളെ നീ താബികളെ പോലെ യോജിപ്പിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുആവിയ, മുആവിയ എന്ന് പറഞ്ഞാൽ സാഹിബുഹു വസിഹുറുഹു വകാതിബുഹു വഅമീനുഹു അലാ വഹി, ഇതാരെ കൊടുത്തോ? ഇബ്നു ഖസീർ ബിദായ വന്നിഹായൽ അതേ ഇബ്നു ഖസീർ കൊടുത്തു. എന്താ പറഞ്ഞത്? മുആവിയ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണ്, സിഹറാണ്, കെട്ടുബന്ധമുണ്ട്, അളിയനാണ്. അതേപോലെ തന്നെ കാതിബുഹു വഹി എഴുത്തുകാരനാണ്, അമീനുഹു അല വഹി വഹീന്റെ വിശ്വസ്തനാണ്. ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ഇത് ഇബ്നു ഖസീറാണ് എടുത്തുകൊടുക്കുന്നത് പോലീസ. എന്ന് പറയാം ഇബ്നു ഖസീർ മുആവിയനെ എല്ലാ ദൂനിയാസും ചൂണ്ടിക്കാട്ടിയാണ്. എവിടെ പറഞ്ഞു? അയാള് രണ്ടും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ച് വായിച്ചിട്ടില്ലല്ലേ എന്ന് നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ? മാത്രമല്ല ഖാലുൽ മുഅ്മിനീൻ എന്ന വിശേഷണമുണ്ട് മുആവിയക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ കുറിച്ച് എന്താ പറയാ? ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ഹബീബ ബീവിയുടെ സഹോദരനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. അബൂ സുഫിയാന്റെ മകൻ ആവിയാ റളിയല്ലാഹു. അപ്പൊ ഖാലിൽ മുഅ്മിൻ എന്ന പേര്, അതേ പേരുള്ള ആളാണ് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖാലിൽ മുഅ്മിനാണ് അല്ല, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്മോശൻ ആ നിലവാരത്തിലാണ് വരും. പക്ഷെ മാവി എവിടെ വരുന്നത്? അമ്മാവൻ തന്നെ മനസ്സിലായില്ലേ? നബിയുടെ ഭാര്യ ഉമ്മയാണെങ്കിൽ ഭാര്യയുടെ സഹോദരനെ ചില ആളുകൾ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അമ്മാവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ഖാലിൽ മുഅ്മിൻ എന്ന് വിശേഷിപ്പിച്ചു. ആ വിശേഷിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളാണ്. വഖാല ഇബ്നു അബി മുലൈക സഹി ബുഖാരിയിൽ സഹാബികളുടെ ഫദൽ പറയുന്ന അധ്യായത്തിൽ കാണാം. ഇബ്നു അബി മുലൈക പറഞ്ഞു, ഖൈൽ അലി ബിൻ അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്ന ചോദ്യമുണ്ടായി, ഹല്ലക ഫീ അമീരിൽ മുഅ്മിനീന മുആവിയ ഫൈനഹു മാ ഊത്ര ഇല്ലാ ബിവാഹിദ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ അമീർ മുഅ്മിനീൻ മുആവിയന്റെ സംഗതി മനസ്സിലാക്കിയോ? അദ്ദേഹം വിത്ത് നിസ്കരിക്കുമ്പോൾ രണ്ടും ഒന്നും നിസ്കരിക്കാം. ഒറ്റ റക്അത്തായിട്ടാണ്, ചിലർക്ക് മൂന്ന് ഒരുമിച്ച് നിസ്കരിക്കൂലേ, പിന്നെ വിശ്വാസം നാല് നാല് മൂന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് ഒരു പരാതി പോലെ ആരോട് പറഞ്ഞു? ഇബ്നു അബ്ബാസ് ആണ്, ബുഖാരി ഹദീസാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ഉത്തരം എന്താ പറയുക? ഫഖാല ഇന്നഹു ഫഖീഹ്, അദ്ദേഹം മതപരിജ്ഞാനം നല്ലുള്ള ആളാണ്. റസൂലുള്ളാഹിയുടെ എല്ലാ നിസ്കാരത്തെ കുറിച്ചും കൃത്യമായി പഠിച്ച ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കിയാണ് ആര്? ആവിയ റളിയല്ലാഹു ഫഖീഹ് എന്നാണ് ആരോപിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സഹീൽ ബുഖാരിയിൽ ഫളായിലിൽ, ഇത് മുആവിയയുടെ ഫളായിൽ. ഇനി ഇബ്നു കസീർ വീണ്ടും പറഞ്ഞു, വതമിയ ഫീ മുആവിയ മുൽക്കു റൂം ബഅദ അൻ കാന ഖദ അഖ്ഷാഹു അദല്ലഹു വഖഹറ ജുന്ദഹു. വിഷയത്തിന് ചുരുക്കം ഞാൻ പറയാം. അതായത് പിന്നെ മുആവിയയും അലി റളിയല്ലാഹു അൻഹു അഭിപ്രായവ്യത്യാസം ഉണ്ടായല്ലോ, ഏറ്റുമുട്ടൽ വരെ അത് എത്തിയല്ലോ. ആ എത്തിയ സമയം മുതലെടുത്തിട്ട് നേരത്തെ മുആവിയ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച മലിക്കുർ റൂമുണ്ട്, റോമന രാജാവ്, അയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ സമയം മുതലെടുത്തിട്ട് മുആവിയക്കെതിരെ യുദ്ധത്തിന് വട്ടം കൂട്ടി. എന്ത്? ഇപ്പൊ മുആവിയ ദുർബലായി നിൽക്കുക, അലിവാറ് ഭാഗത്താണല്ലോ. ആ സമയത്ത് മുആവിയയോട് പ്രതികാരം ചെയ്യാന്ന് കരുതിയിട്ട് ഒരുപാട് ഉസ്മാൻ റളിയല്ലാഹു കാലത്തുണ്ടായ രാഷ്ട്ര വികാസത്തിനൊക്കെ നല്ലൊരു പങ്ക് വഹിച്ചാലാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അത് 20 കൊല്ലം മാവിയാൾ നേരിട്ട് നിലനിർത്തും ചെയ്തു, ആ രാഷ്ട്രങ്ങളൊക്കെ നേരിട്ട് നിലനിർത്തി ശത്രുക്കളുടെ കയ്യിൽ പോകാതെ. അപ്പം നേരത്തെ ഉണ്ടായ ഒരു പരാജയത്തിൽ നേരിടാനും തോൽപ്പിക്കാനും വേണ്ടിയിട്ട് ഈ സമയം മുതലെടുക്കാൻ വന്നു. നല്ല സമയമാണല്ലോ, മാവിയാർലാനും തടം നിൽക്കുന്നു. അപ്പം മാവിയാർലാൻ അദ്ദേഹത്തിന് ഇതൊരു കത്തുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ, അലി റളിയല്ലാഹു കൂട്ടിയിട്ട് ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നു, നോക്കണം. അപ്പൊ അലിക്ക് എതിരല്ലാന്ന് മനസ്സിലായി. ഇസ്ലാമിന്റെ ശത്രുക്കളെ തൽക്കാൽ നേരത്ത് കൂട്ടുപിടിക്കാൻ ആരെ കിട്ടൂല, ഇപ്പൊ അലി അപ്പുറത്താണുള്ളത്. ഇപ്പൊ ഇയാളെ കൂട്ടുപിടിച്ചാൽ എനിക്ക് അലി അള്ളാനെ ശരിപ്പെടുത്താൻ ആരും ചിന്തിച്ചിട്ടില്ല, മാവിയാളെ ചിന്തിച്ചില്ല, മനസ്സിലായില്ലേ? ഞാൻ അലിയെ കൂട്ടി നിന്നെ ശരിപ്പെടുത്തുന്നാണ് ആര് പറഞ്ഞത്? അലി അള്ളാന്റെ പിന്നിൽ ഞാൻ നിന്നുകൊണ്ട് അലി അള്ളാനെ നിന്നെ കാൽച്ചോട്ടിലാക്കുന്നതാണ് ആര് മറുപടി കൊടുത്തിരിക്കുന്നത്? മാവിയ അള്ളാന് മറുപടി കൊടുത്ത് നമുക്കാണ് സദീബ് ബിൻ ഖസീറ കൊടുത്ത്. മാവിയ അള്ളാന്റെ മഹത്വം എടുത്തു പറയുന്ന നേരത്താണ് ആ വിഷയം. എന്നിട്ട് പറഞ്ഞതറിയോ, അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഖുർആന്റെ വാചകം കടമെടുത്തുകൊണ്ട് പറഞ്ഞു, അപ്പൊ നിനക്ക് ഭൂമി മതിയാകാതെ വരും. ആ സമയത്ത് നിനക്ക് ഭൂമി മതിയാകാതെ ഒരു ഒളിച്ചോടാൻ സ്ഥലം ഉണ്ടാവില്ല. ഞങ്ങൾ നിനക്ക് ആ നേരത്തും കരുത്തോടുകൂടി പ്രതികരിച്ച് മറുപടി എഴുതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ദാലിക്ക ഹാഫ് മണിക്കൂർ മേടെ പേടിച്ചുപോയി. അടിയാഴ്ച ഇപ്പൊ അലി മൂപ്പഴ അലിയോടുള്ള വിരോധം കൊണ്ട് തന്റെ ഭാഗത്ത് കിട്ടുന്ന കരുതിയത് അദ്ദേഹം ആകെ ഭയന്നുപോയി എന്നും, എന്നിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തതെന്ന് യാചിച്ച് മറുപടി എഴുതിയാണ്. യുദ്ധം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിൽ ആദ്യത്തെ കത്ത് ഇങ്ങനെ ഒരു മറുപടി എന്നിപ്പോ അയാൾ പറഞ്ഞത് ഹുദനത്ത് യുദ്ധം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടിട്ട് ആർക്ക് കത്തെഴുതി? ഇത് വിദായ വൈനിഹായി എട്ടാം വളത്ത് തന്നെ, എട്ടാം വളത്തിൽ ഇതൊക്കെ ഉണ്ട്. 20 വർഷത്തെ ഖിലാഫത്തിന് ശേഷം അദ്ദേഹം വഫാത്തായി. ഹിജ്റ 60-ൽ, അതിനു മുമ്പ് 20 വർഷം ഖലീഫമാരുടെ ഗവർണറെ അദ്ദേഹം സേവനം ചെയ്ത്, നോക്കണം, 40 കൊല്ലാണ് ഇസ്ലാമിക ഭരണാധികാരിയായിട്ട്. 20 കൊല്ലം 4 ഖലീഫമാരുടെയും ഗവർണറാണ്. ആര്? മാവിയ റളിയല്ലാഹു അൻഹു. 20 കൊല്ലത്തെ ഗവർണർഷിപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് 20 കൊല്ലം എന്താണ്? അമീറുമാണ്. അത്രയും സ്ഥാനവും പദവിയും ഇസ്ലാമിന്റെ സംരക്ഷണവും പ്രചാരണവും അതും 4 ഖലീഫമാരുടെ കാലത്തില്ലാത്ത വണ്ണം കക്ഷിത്വങ്ങളെ മുഴുവൻ അടക്കി നിർത്തിയ ആള്. മാത്രമല്ല അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ച ഒരു ഭരണാധികാരിയുടെ സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും നല്ല ഭരണാധികാരി ആരാണെന്നറിയാമോ? അദ്ദേഹം ജനങ്ങളെ, പ്രജകളെ ഇഷ്ടപ്പെടും, പ്രജകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഏറ്റവും മോശം ഭരണാധികാരിയാണെന്ന് അറിയുമോ? അയാൾക്ക് പ്രജകളോട് വെറുപ്പായിരിക്കും, പ്രജകൾക്ക് അയാളോടും വെറുപ്പായിരിക്കും. ഇതിൽ അതുകൊണ്ട് പ്രജകളെ സ്നേഹിക്കുന്നവരോട് അള്ളാഹു എനി കരുണ ചൊരിയണമേ എന്ന് ആര് പ്രാർത്ഥിച്ചു? റസൂലുള്ളാഹി സ്വല്ലം പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിലാണ് മുആവിയ. മുആവിയക്ക് എന്തുകൊണ്ടാണ് നാട്ടിൽ കക്ഷിത്വം ഇല്ലാതാക്കാൻ പറ്റുന്ന അറിയാം? ഗ്രൂപ്പിസ് എല്ലാം നിലനിർത്താൻ കഴിഞ്ഞത് 20 കൊല്ലം
അദ്ദേഹം ജനങ്ങളോട് അത്രയും ഇണങ്ങി ചേർന്നു. ക്ഷേമ പ്രവർത്തനം, അവരുടെ അവകാശങ്ങൾ കൃത്യമായി നിർവഹിച്ചു. ആ മുആവിയെ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ പിടികൂടിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ ശത്രുക്കളുടെ പിടിയുമായി ഇസ്ലാമിന്റെ പേര് പറഞ്ഞു നടക്കാൻ നമ്മൾ സമ്മതിക്കൂല എന്നാണ് നമുക്ക് പറയാനുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ കുഴപ്പങ്ങളുടെ കാലങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായത് മുആവിയ റളിയല്ലാഹു ഖിലാഫത്ത് കാലത്തുള്ള ചരിത്രം രേഖപ്പെടുത്തിയ സംഗതിയാണ്. ജനങ്ങളോട് അദ്ദേഹം വളരെ നന്നായി ഇടപഴകി എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിനെതിരെ നിന്നത് ഖവാരിജുകളുടെ ഒരു ചെറിയ സംഘം മാത്രമാണ്. സവായിഫ് ഷബാത്തി എന്ന് പറയുന്ന രണ്ടു തരം സൈന്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശൈത്യ പോരാട്ടം, വേനൽ പോരാട്ടം, തണുപ്പ് കാലത്ത് പോരാടുന്ന സേന, വേനൽക്കാലത്ത് പോരാടുന്ന സേന, അങ്ങനെ ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ സൈനിക യാത്രകൾ മുഴുവൻ പ്രസിദ്ധങ്ങളാണ്. കപ്പലുകൾ നിർമ്മിക്കാൻ ഹിജറ 45 അദ്ദേഹം ഒരു കേന്ദ്രം ഉണ്ടാക്കി. കാരണം ആദ്യം കപ്പൽപ്പടം നയിച്ച അദ്ദേഹമാണല്ലോ, പിന്നെ ധാരാളം കപ്പൽപ്പടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഈജിപ്തിൽ ഒരു കേന്ദ്രം തന്നെ ഉണ്ടാക്കി. അതാണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മനസ്സിലായില്ലേ, എന്റെ ഉമ്മത്തിൽ നിന്ന് പിന്നെ സമുദ്രയാത്ര നടത്തിയവർക്ക് അവരവരുടെ കടമ നിർവഹിച്ചു, സ്വർഗം അവർക്ക് ഉറപ്പായി എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറയുണ്ടായി. ഹിജ്റ 54 മുആവിയ പിന്നെ ഈ യുദ്ധം ചെയ്ത് വിജയങ്ങളൊക്കെ പൂർണ്ണമാക്കി. തിക്രിയത്ത്, റോഡസ്, അതേപോലെ തന്നെ സജസ്ഥാൻ, ഹോഹസ്ഥാൻ, സിന്ധ്, ഒരുപാട് രാജ്യങ്ങൾ, കിഴക്കും പടിഞ്ഞാറുമുള്ള ധാരാളം രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വന്യജീവികളോ സർപ്പങ്ങളോ ക്ഷുദ്രജീവികളോ ഇല്ലാത്ത വിധം ഒരു പട്ടണം നിർമ്മിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെയാണ് ആഫ്രിക്കയിൽ കയറുവാൻ ഉണ്ടാക്കിയത്, മുആവിയയുടെ നിർദ്ദേശപ്രകാരം. പാമ്പും ഒന്നും ഇല്ലാത്ത വിധത്തിൽ, മനസ്സിലായില്ലേ? അവിടെ ധാരാളം ചെടികളും മരങ്ങളും ഉള്ള ഒരു സ്ഥലം. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇവിടെ ക്ഷുദ്രജീവികൾ കടന്നു വരരുതെന്ന്. മുആവിയയുടെ കരാമത്തായിട്ട് പറഞ്ഞത് ദുആ കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ക്ഷുദ്രജീവികൾ വരാതെ. കയറുവാൻ എന്ന പട്ടണത്തിൽ പാമ്പും ക്ഷുദ്രജീവികളും കയറാതായത് മുആവിയ റളിയല്ലാഹു അൻഹു ദുആ. അദ്ദേഹത്തിന്റെ കരാമത്തായിട്ട് ചരിത്രം രേഖപ്പെടുത്തി. ഇമാം തബരി, ഏതബരി? നേരത്തെ പറഞ്ഞേ തബരിയാണ് മുആവിയ ചിത്രമല്ലേ. ആ തബരി മുആവിയയുടെ കരാമത്ത് കൊടുക്കുക 5-ാം പള്ളിയത്തിൽ. എന്താണ്? അദ്ദേഹം ഉണ്ടാക്കിയ കയറുവാൻ പട്ടണത്തിൽ ഒരു പാമ്പും തേളും കയറുമായിരുന്നില്ല. എന്തുകൊണ്ട്? ആ പട്ടണം ഉണ്ടാക്കിയിട്ട് ഇവിടെ പാമ്പും തേളും കയറരുതെന്ന് മുആവിയ ദുആ ചെയ്തു. അത് സ്വീകരിച്ചു എന്നുള്ളതിന് ആ നാട് സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം ആളുകൾ പറഞ്ഞു, ഇവിടെ പാമ്പും തേളുമില്ല കയറുവാൻ പട്ടണത്തിൽ, ആഫ്രിക്കയിൽ അദ്ദേഹം നിർമ്മിച്ച പട്ടണം. മനസ്സിലായില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുണ്ട്. എന്നിട്ട് ചെറിയ ആശയങ്ങളാണ് ഇനി സംസാരിക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് നിസ്കാരത്തിന് ശേഷം ഞാൻ ആ വിഷയങ്ങൾ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. നിസ്കാരത്തിന് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. സ്വഹാബികളെ സംബന്ധിച്ച് ഖുർആനിൽ ധാരാളം പ്രശംസയുണ്ട്, ഹദീസുകളുണ്ട്. കേവലം ഒരു പ്രശംസ മാത്രമല്ല, അവർ അനുകരിക്കപ്പെടേണ്ടവരാണ്. ലിത്തഖൂനു ഷുഹദ ആലന്നാസ്, ജനങ്ങൾക്ക് അഖിലം നിങ്ങളാണ് മാതൃക എന്നാണ് സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നത് ഫൈൻ ആമനു ബിമിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കാണെങ്കിൽ അവർ ഹിദായത്തിലായി. അഹ്ലുൽ കിതാബിനെ കുറിച്ചാണ്. അപ്പൊ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നമുക്ക് ഹിദായത്തുള്ളൂ. വൈൻ തവല്ലോ, അതിൽ നിന്ന് തിരിഞ്ഞാലോ, ഫൈനമാഹും ഫി ഷിഖാഖ്, കക്ഷിത്വത്തിലുമായി. അപ്പൊ കക്ഷിത്വം ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന എന്തുകൊണ്ടാ? സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് തെന്നി മാറുന്നുകൊണ്ടാണെന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത്. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിന് സത്യം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും എതിരായാൽ, സ്വഹാബത്തിന്റേതല്ലാത്തൊരു മാർഗം സ്വീകരിച്ചാൽ, അവരെ അവർ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും, മനസ്സിലായില്ലേ, നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കും. അത് ചീത്ത സങ്കേതമാണ്. സഹാബത്തിന്റെ ഈ മഹത്വങ്ങൾ മുഴുവൻ, പൊതുവായ മുഴുവൻ സവിശേഷതകളും അതിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാത്തതാണ് മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മാത്രമായി ഉള്ള സവിശേഷതകൾ വേറെയുമുണ്ട്. ഇനിയിപ്പോ അവസാനമായ ഒരു കാര്യം പറയാനുള്ള, അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ ഖിലാഫത്ത് അടിച്ചേൽപ്പിച്ചു. അതിന് ചില സഹാബികളൊക്കെ ഭീഷണിപ്പെടുത്തി നാട്ടിൽ നാട്ടി ഓടിച്ചു. കളവാണ്, ആരെയും ഭീഷണിപ്പെടുത്തി ആട്ടി ഓടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ മകനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. പണ്ഡിതന്മാർക്ക് അതിൽ പല ചർച്ചകളുമുണ്ട്. ഈ ഇസ്ലാഹില വിഷയം ആ ചർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ അത് വായിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ചുരുക്കം ഇതാണ്. ഒന്നുകിൽ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ കാലശേഷം ആ നാട്ടിൽ നടക്കാനിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു കരുത്തനായ ഭരണാധികാരി അദ്ദേഹം തന്റെ മകനിൽ കണ്ടിരിക്കാം. ചില വ്യക്തിപരമായ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിലും ഒരു സമൂഹത്തെ അടക്കി ഭരിക്കാൻ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ നിഗമനം തെറ്റിയിട്ടുണ്ടായിരിക്കാം. കാരണം യസീദിന്റെ ചില പ്രവർത്തനങ്ങൾ ആക്ഷേപാർഹമാണെങ്കിൽ കൂടി അദ്ദേഹത്തെ ആരും അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തു കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ആരും അഹ്ലുസുന്നത്തിൽ അദ്ദേഹത്തെ ആരും ആക്ഷേപിക്കാറുമില്ല, പ്രശംസിക്കാറുമില്ല എന്നുള്ളതാണ് പൊതുവെ യസീദിനെ അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്നാണ് ഈ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തെ ഒരിക്കലും അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. കാരണം ഖിലാഫത്തിന് യാതൊരു അർഹതയും ഇല്ലാത്തയാളാണ് യസീദ് എന്നുണ്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ആരുടെ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ ഹനഫിയ, അതായത് ഹസറുള്ളാഹിന്റെ സഹോദരൻ. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മുത്തിയോൾ, അവരൊക്കെ ചില ആളുകൾ വന്നിട്ട് യസീദിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മുഹമ്മദ് ബിൻ ഹനഫി എന്ത് ചെയ്തില്ല, അബ്ദുല്ലാഹി ബിൻ മുത്തിയും കുറച്ച് ആളുകളും വന്നിട്ട് യസീദിനെ നിങ്ങൾ ഖലീഫയാ സമ്മതിക്കരുതാണ് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മുത്തി പറഞ്ഞു യസീദ് കള്ളുകൂടിയാനാണ്, നിസ്കരിക്കാത്ത ആളാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു മകൻ മുഹമ്മദ് ഹനഫി പറഞ്ഞതറിയോ, മാ റഅയ്തു മിൻഹു തദ്ക്കുറൂൻ, നീ പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫഖദ് ഹളർത്തുഹു വഅഖംതു ഇൻദഹു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ അദ്ദേഹം കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ട്. ഫറഅയ്തുഹു മുവാലിബൻ അലസ്സലാം, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചപ്പോൾ അദ്ദേഹം നമസ്കാരം പതിവായി കൃത്യമായി നിർവഹിക്കുന്നവരാണ്. മുതഹരിയൻ ലിൽ ഖൈർ, അതേപോലെ തന്നെ ഖൈറിന് പ്രേരിപ്പിക്കുന്നയാളാണ്. യസ്തലു അനിൽ ഫിഖഹി മുലാദിമൻ ലിസുന്ന, സുന്നത്തിനോട് യോജിക്കുന്ന ഫിഖഹ് എന്താണ് എന്ന് മതവിജ്ഞാനം അന്വേഷിച്ചു പഠിക്കുന്ന ആളാണ് ആര്? യസീദ്. യസീദിനെ ദീനി ബന്ധമുള്ള ആളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, കൃത്യമായി നിസ്കരിക്കുന്ന ആളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അലിയുടെ മക്കളെ ആട്ടി ഓടിക്കല്ല ചെയ്തത്, അവരംഗീകരിക്കാണ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അവർ പറഞ്ഞു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കപടമായിട്ട് അങ്ങനെ ചിന്നതാരിക്ക കാനം മിൻഹു തസന്നുവല്ലക്ക, അഭിനയിക്കായിരിക്കും, നിങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചായിരിക്കുന്നതാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു അവരോട് എന്താറിയോ, മല്ലദീ ഹാഫഹു മിന്നി ഔ റജാഹു അഫഅതലക്കും അലാമാത്ത ദുക്കുറൂന മിൻ ശുർബിൽ ഖംറ്, അല്ല എനിക്കിപ്പം അയാളെ പേടിക്കേണ്ട കാര്യം അയാളായിട്ട് ബന്ധം പുലർത്തേണ്ട പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ അയാൾ കള്ളുകൂടിയനാണെന്നല്ലോ നോക്കി കണ്ടിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ കള്ളു കുടിച്ചിട്ട് അയാൾ കള്ളുകൂടിയനായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകിൽ അയാളെ കൂടെ കുടിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അയാളെ പേരിൽ കേട്ട് കേൾവി പറയുകയാണെങ്കിൽ കളവ് പറയാണ്, രണ്ടാണെങ്കിലും എന്താണ് ഒരു മുസ്ലിമിന് പറ്റാത്ത. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അക്കാര്യം സത്യമാണ്. അപ്പൊ അദ്ദേഹം പറയാ ഇന്നഹോ ഇന്ദന അല ഹഖുൻ വൈലന്നക്കുൻ റഅയ്നാഹു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അബല്ലാഹു ദാലിക അലാഹിലി ഷഹാദ ثم قرأ عليهم قول حق تبارك وتعالى الا من شهد بالحق وهم يعلمون. മനസ്സിലായില്ലേ? തെളിവ് വ്യക്തമായി അറിഞ്ഞ കാര്യത്തിന് മാത്രമേ സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ. ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കേട്ടു പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യരുത്, പ്രചാര വേലകൾ നടത്തരുത് എന്ന് പറയാണ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ യസീദിനെ കുറിച്ചുള്ള ഒരുപാട് ആരോപണങ്ങളും അതും കുറെ കെട്ടി കൂട്ടിയതാണ് എന്ന് കാണാതെ, ഒരു കാർക്കശ്യക്കാരനായിരുന്നു എന്നല്ല ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ നിന്ന് പേഴ്ചുപോയ ആളാണെന്നില്ല. ഇമാം ദഹബി സൂചിപ്പിച്ച പോലെ നമുക്ക് പറയാനുള്ള ലാ നുഹിബ്ബുഹു യസീദ് ലാ നുഹിബ്ബുഹു വലാ നസബ്ബുഹു, യസീദിനെ നമ്മൾ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനും ഇല്ല, അദ്ദേഹത്തെ ചീത്ത പറയാനും നമ്മളില്ല. അദ്ദേഹത്തിന് കാരണം നമ്മൾ അള്ളാഹുലേക്കും അലൈഹി മിനല്ലാഹി മാ യസ്തഹിഖ്, അദ്ദേഹത്തിന് ചോദിച്ചെന്നു വെച്ചാൽ അള്ള കൊടുക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ ഒരാളാണ്, മുനാഫിഖോ കാഫറോ ആയിട്ട് കണ്ടാൽ ഇങ്ങനെ പറയില്ല. മുനാഫിഖോ കാഫറാണെങ്കിൽ പറയുക, കൃത്യമായിട്ട് പറയാം മുനാഫിക്കാണ് കാഫറാണ്, നമുക്ക് അടുക്കാൻ പറ്റാത്ത ആളാണെന്നാ പറയേണ്ടത്. ഇത് ഞങ്ങൾ അങ്ങനെ പറയില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായിട്ടുള്ള പോരിശകൾ നമ്മൾ മനസ്സിലാക്കി, പൊതുവെ സഹാബികളെ സംബന്ധിച്ചിട്ടുള്ള പോരിശകൾ അദ്ദേഹം ഉൾപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കി. ആരോപണങ്ങൾ പല രൂപത്തിലാണ്. ഇപ്പോ സൗദി അറേബ്യയെ കുറിച്ച് വലിയ ആരോപണമുണ്ട്, എന്താണ്? പിന്നെ ഈ ഐ സി എസിന്റെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ സിറിയയിൽ നിന്ന് പലായനം ചെയ്തു വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. ഏത് ചരിത്രം മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നു സിറിയയിൽ നിന്ന് വരുന്നവർക്ക് സൗദി അഭയം കൊടുത്ത പോലെ വേറെ ആരും അഭയം കൊടുത്തിട്ടില്ല. സൗദിയിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് സിറിയക്കാർ ഇത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ 8 ലക്ഷത്തോളം സിറിയക്കാർ അവിടെ ഉണ്ട്. അതും എങ്ങനെ? സൗജന്യമായി വിസ കൊടുത്ത്. അവിടെ സിറിയക്കാർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നിങ്ങളെ ബന്ധുക്കളായ ആളുകൾ വിസ കൊടുത്ത് കൊണ്ടുവരാനുള്ള സൗകര്യം സൗദി ചെയ്ത പോലെ മറ്റു പല രാജ്യങ്ങളും വലിയ വലിയ പുരോഹിതന്മാരൊക്കെ പ്രസ്താവന മാത്രമേ ഉള്ളൂ സൗദി പണിയെടുക്കാൻ. അങ്ങനെ പ്രത്യക്ഷമായി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഉൾപ്പില്ലാതെ സൗദിയിൽ നിന്ന് ശമ്പളം വാങ്ങും ചെയ്യാം, അവിടുന്ന് ജീവകാരുണ്യ പ്രവർത്തനം പിരിവുണ്ടാക്കിയിട്ട് ഇവിടെ ബോംബുണ്ടാക്കാൻ വേണ്ടി പൈസ കൊണ്ടും ചെയ്യാം, ആ ജാതി തോന്നിയാസൊക്കെ ചെയ്തിട്ട് ആ സൗദി അറേബ്യയെ അന്യായമായി ആക്ഷേപിക്കുന്ന സംസാരം ഇന്ന് നമ്മൾ കേട്ടു. ഇത് ഈ ഒരു ജനുസിന്റെ സ്വഭാവമാണ്, ഇഖ്വാനി അജണ്ടയിൽ വരുന്ന ജനുസിന്റെ സ്വഭാവമാണ്. തൗഹീദിനെയും തൗഹീദിനെ സ്നേഹിക്കുന്നവരെയും പ്രശംസിക്കുന്നവരെയും എപ്പോഴും ഇകഴ്ത്തിക്കൊണ്ടിരിക്കും. ഉന്നതരായ സ്വഹാബികളെ ഇകഴ്ത്തുന്നവർക്ക് പിന്നെ സാധുക്കളായ പിൽക്കാലക്കാരായ സലഫികളെ ഇകഴ്ത്താനും ആക്ഷേപിക്കാനും വല്ല മടിയുണ്ടാവും. അള്ളാഹു അത്തരം ദുരാരോപണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപഹാസവും പരിഹാസവും പരീക്ഷണങ്ങളുമെല്ലാം നാളെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു നിമിത്തമായി അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. വളരെ വ്യക്തമായി ഹദീസ് മനസ്സിലാക്കുന്ന പോലെ സഹാബികളെ ചരിത്രം പഠിക്കാനും അവരെ നമ്മുടെ ജീവിത മാതൃകയാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിനും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. പഠനം തന്നെയാണ് ഏറ്റവും പ്രധാനം. തുടർച്ചയായ പഠനവും പഠിക്കുന്ന കാര്യങ്ങൾ പകർത്തുക എന്നുള്ളതും അതൊരു അജണ്ടയായി നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബാഅ്ദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.